നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, ഭാവിയുള്ള ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ചൊത്തി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, ഭാവിയുള്ള ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് വരണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പറക്കെ പറഞ്ഞ ഹാലേലൂയ. ഇരിക്കാം. മുന്നോട്ട് നീങ്ങിയിരുന്നോ? സാധിക്കുന്നിടത്തോളം മുന്നോട്ട് നീങ്ങിയിരുന്നോ? പറഞ്ഞേ ഹാലേലൂയ. പറഞ്ഞേ ഹാലേലൂയ. കുറച്ചുകൂട്ട് മുന്നോട്ടിരുന്നോ? മുന്നോട്ടിരുന്നോ? കുറച്ചുകൂടെ പറ്റുന്നിടത്തോളം അടുത്തോട്ട്. മക്കളൊന്ന് അടുത്തോട്ടിരുന്നോ? അടുത്തോട്ടിരുന്നോ? പറഞ്ഞേ ഹാലേലൂയ. പറഞ്ഞേ ഹാലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, ഹാലേലൂയ. ഏറ്റുമെല്ലാം പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ചെത്തി പറയാം, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ചെത്തി പറയാം, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ഹാലേലൂയ, ഹാലേലൂയ. ശക്തമായിട്ട് കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറയാം. ഒരു ദിവസം കൂടി കർത്താവിൻ്റെ മുമ്പിൽ കടന്നു വരാൻ നമുക്ക് ദൈവം അവസരം തന്നു, ഭാഗ്യം തന്നു. ദൈവത്തിന് നന്ദി പറയാം. നമ്മൾ ഇന്ന് ഈ ആലയത്തിൽ ഒരുമിച്ച് വരുമ്പോൾ കർത്താവിൻ്റെ വചനത്തിൻ്റെ അടുത്ത് നമ്മൾ ഇരിക്കുകയാണ്. ദൈവമേ അങ്ങ് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവേ അങ്ങ് എന്നോട് സംസാരിക്കണം. ദൈവത്തിൻ്റെ സ്വരമാണ് ഭൂമിയെ ഇളക്കുന്നത്. ദൈവത്തിൻ്റെ സ്വരമാണ് നമ്മളെ ചലിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ സ്വരമാണ് സാഹചര്യങ്ങൾക്ക് മാറ്റം വരുത്തുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ദൈവം അരുളി ചെയ്തു, അപ്പോൾ വെളിച്ചം ഉണ്ടായി. ദൈവം അരുളി ചെയ്തു, അപ്പോൾ വെളിച്ചം ഉണ്ടായി. ദൈവം അരുളി ചെയ്യുമ്പോഴാണ് വെളിച്ചം ഉണ്ടാവുന്നത്. ദൈവം അരുളി ചെയ്യുമ്പോഴാണ് ഇല്ലാത്തതെല്ലാം ഉണ്ടാവുന്നത്. ദൈവം അരുളി ചെയ്യുമ്പോഴാണ് ചില അന്ധകാരങ്ങൾ മാറിപ്പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഹെബ്രായ ലേഖനത്തിൻ്റെ 12-ാം അധ്യായത്തിൽ കർത്താവിൻ്റെ വചനം പറയും, ഒരിക്കൽ അവൻ്റെ സ്വരം ഭൂമിയെ ഇളക്കി എന്ന് പറഞ്ഞേ. ഒരിക്കൽ അവൻ്റെ സ്വരം പറയുകയാണ്, ഒരിക്കൽ അവൻ്റെ സ്വരം ഭൂമിയെ ഇളക്കി. ഒരിക്കൽ അവൻ്റെ സ്വരം ഭൂമിയെ ഇളക്കി എന്നിട്ട് പറയുകയാണ്, ഇനി ഒരിക്കൽ കൂടി അവൻ്റെ സ്വരം ഭൂമിയെ ഇളക്കുമെന്ന് എഴുതപ്പെട്ടിട്ടുണ്ട്. ഇനി ഒരിക്കൽ കൂടി. പറഞ്ഞേ ഹാലേലൂയ. പറഞ്ഞേ ഹാലേലൂയ. ഹാലേലൂയ. അപ്പോൾ വചനം പറയുകയാണ്, ഒരിക്കൽ അവൻ്റെ സ്വരം ഭൂമിയെ ഇളക്കി എന്നുറക്കെ പറഞ്ഞത്. ഒരിക്കൽ അവൻ്റെ സ്വരം ഭൂമിയെ ഇളക്കി. അപ്പോൾ നമ്മൾ ഈ ഭൂമിയെ ഇളക്കുന്ന സ്വരമെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഏത് സാഹചര്യത്തെയും ഇളക്കാനും ചലിപ്പിക്കാനും മാറ്റം വരുത്താനുമുള്ള ശക്തി ദൈവത്തിൻ്റെ വചനത്തിന് മാത്രമേ ഉള്ളൂ. മനസ്സിലാവുന്നോ? ദൈവത്തിൻ്റെ വചനത്തിന് മാത്രമാണ് അങ്ങനെ നമ്മുടെ ജീവിതത്തെ ചലിപ്പിക്കാനുള്ള ശക്തി കിട്ടുന്നത്. പറഞ്ഞേ ഹാലേലൂയ. ഹാലേലൂയ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ ശ്രദ്ധ വെക്കുമ്പോൾ ജീവിത സാഹചര്യങ്ങൾക്ക് മാറ്റം വരും. ഇപ്പം ഏത് സാഹചര്യത്തിലാണെങ്കിലും വചനം ഇടപെടുമ്പോഴാണ് മാറ്റം, വചനം അപ്ലൈ ചെയ്യുമ്പോഴാണ് മാറ്റം വരുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ സ്വരം ഭൂമിയെ ഇളക്കാൻ വേണ്ടി നമ്മുടെ ഹൃദയം തുറക്കപ്പെടാൻ പ്രാർത്ഥിക്കണം. ഹാലേലൂയ. ഈശോ പറഞ്ഞിട്ടുണ്ട്, ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി. അതെപ്പോഴും അങ്ങനെയാണ്. ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ സ്വരം ശിശുക്കൾക്ക് വെളിപ്പെടുത്തപ്പെടുന്നതാണ്. അതൊരു ശിശുവിൻ്റെ ഹൃദയത്തോടെ നമ്മൾ തുറന്ന എളിമയുള്ള ഒരു ഹൃദയത്തോടെ ദൈവത്തിൻ്റെ വചനത്തെ സമീപിക്കുമ്പോൾ മാത്രമേ അത് നമ്മുടെ ഹൃദയത്തിൽ പ്രവേശിക്കുകയുള്ളൂ. പറഞ്ഞേ ഹാലേലൂയ. അപ്പോൾ അതുകൊണ്ടൊന്ന് കണ്ണടച്ച് പ്രാർത്ഥിക്കാം. ഒന്ന് കർത്താവ് എൻ്റെ ഹൃദയം ഒന്ന് തുറക്കണേ. നമ്മൾ റോമാലേഖനം പഠിക്കാൻ പോവുകയാണ്. എൻ്റെ ഹൃദയം അവിടുന്ന് തുറന്ന് എനിക്ക് വചനം പഠിക്കാനുള്ള കൃപാവരവും ശക്തിയും തന്ന് അനുഗ്രഹിക്കണം. അതിനുവേണ്ടി ഒരു ദാഹം രൂപപ്പെടണം. എൻ്റെ ഹൃദയം തുറക്കണം. ഒന്ന് കണ്ണടച്ച് സ്തുതിച്ച് ഹാലേലൂയ. യേശുവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവേ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹാലേലൂയ, 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 ഹാലേലൂയ. പരിശുദ്ധാത്മാവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ആമേൻ, ഹാലേലൂയ. ഇന്ന് കരങ്ങളടിച്ച് കർത്താവിനെ നന്ദി പറഞ്ഞ് ശക്തമായിട്ട് കരങ്ങളടിച്ച് ആമേൻ. അപ്പോൾ കർത്താവിൻ്റെ ആ കൃപാവരത്തിന് വേണ്ടി ആഗ്രഹിച്ച് ചൊല്ലിക്കേ, നന്മ നിറഞ്ഞ് മറിയും ചൊല്ലിക്കേ. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഒരു കൂടി ചൊല്ലിക്കെ, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. പറഞ്ഞേ ഹാലേലൂയ. നമുക്ക് റോമാലേഖനത്തിൻ്റെ ഒന്നാം അധ്യായത്തിലാണ് നമ്മൾ അല്ലേ. എത്ര വാക്യം പഠിച്ചു? നാലോ? ഒരു വാക്യം. റോമാലേഖനത്തിൻ്റെ ഒന്നാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യമാണ് നമ്മൾ കഴിഞ്ഞ മാസം പഠിച്ചത്. ഒരു വാക്യം, റോമാലേഖനം ഒന്നാം അധ്യായം ഒന്നാമത്തെ വാക്യം വായിക്കാം. അതൊരിക്കൽ കൂടെ വായിക്കാം. യേശു ക്രിസ്തുവിൻ്റെ ദാസനും അപ്പസ്തോലനായിരിക്കാൻ വിളിക്കപ്പെട്ടവനും ദൈവത്തിൻ്റെ സുവിശേഷത്തിനായി പ്രത്യേകം നിയോഗിക്കപ്പെട്ടവനുമായ പൗലോസ്, ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ് അവസാനിപ്പിച്ചത് ഐഡൻറ്റിറ്റി സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഐഡൻറ്റിറ്റി സ്റ്റേറ്റ്മെൻറ്റ് ഓർക്കുന്നുണ്ടോ? അത് അതായത് നമ്മൾ ആരാണ് എന്ന് ആരാണ് പറയേണ്ടത്? ദൈവമാണ് പറയേണ്ടത്. നമ്മൾ ആരാണ് എന്ന് നമ്മളോട് പറയേണ്ടത് ദൈവമാണ്. ലോകം പറഞ്ഞ ഐഡൻറ്റിറ്റി സ്റ്റേറ്റ്മെൻറ്റുകളാണ് നമ്മുടെ മനസ്സിൽ കിടക്കുന്നത്. നീ അതാണ്, നിനക്ക് ആ കഴിവില്ല, നീ രക്ഷപ്പെടില്ല, നീ നന്നാവില്ല, നിനക്ക് പരാജയമാണ്, നിന്നെ ദൈവത്തിന് ഇഷ്ടമില്ല, നിന്നെ ആർക്കും വേണ്ട, നിന്നെ കൊണ്ടൊന്നിനും കൊള്ളില്ല. ഇതെല്ലാം ഐഡൻറ്റിറ്റി സ്റ്റേറ്റ്മെൻറ്റുകളാണ്. നമ്മൾ നമ്മളെക്കുറിച്ച് വിചാരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ, നമ്മുടെ വ്യക്തിത്വത്തെയും നമ്മുടെ സ്വഭാവത്തെയും കുറിച്ച് നമ്മൾ വിചാരിക്കുന്ന ഐഡൻറ്റിറ്റി സ്റ്റേറ്റ്മെൻറ്റുകളാണ് ഈ പറഞ്ഞത്. പറഞ്ഞു ഹാലേലൂയ. അപ്പോൾ ഈ ഐഡൻറ്റിറ്റി സ്റ്റേറ്റ്മെൻറ്റുകൾ ആണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ എന്ത് ചിന്തിക്കുന്നോ അതാണ് നിങ്ങളായിത്തീരാൻ പോകുന്നത്. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നോ അതാണ് നിങ്ങളായിത്തീരാൻ പോകുന്നത്. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നോ അതാണ് നിങ്ങളായിത്തീരാൻ പോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ലോകം പറഞ്ഞ കാര്യങ്ങളാണ് വിശ്വസിക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരിടത്തും എത്താൻ പോകുന്നില്ല. നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ദൈവം പറഞ്ഞ കാര്യങ്ങളാണ് വിശ്വസിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതം ദൈവകൃപയനുസരിച്ച് പരിപൂർണതയുള്ളൊരു ജീവിതമായിട്ട് മാറും. എല്ലാ അർത്ഥത്തിലും നിങ്ങളുടെ സാധ്യതകളെ ദൈവം പ്രയോജനപ്പെടുത്തും. പറഞ്ഞു ഹാലേലൂയ. അപ്പോൾ അതുകൊണ്ട് അത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഐഡൻറ്റിറ്റി സ്റ്റേറ്റ്മെൻറ്റുകൾ ലോകം പറഞ്ഞതല്ല, എന്നെക്കുറിച്ച് ആരാണ് പറയേണ്ടത്? ദൈവം എന്ത് പറഞ്ഞു? അപ്പോൾ ആ ദൈവം പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ എവിടെ നിന്നാണ് മനസ്സിലാക്കുന്നത്? വചനത്തിൽ നിന്ന്. അപ്പോൾ വചനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് എന്താണ് എൻ്റെ ദൈവം എന്നെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അത് വിശ്വസിക്കുക. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഒരു കാര്യം നിങ്ങൾക്ക്, ഒരു വചനം നിങ്ങൾക്ക് ഈശോ പറയുകയാണ്, എന്താണ്? നീ എനിക്ക് വിലപ്പെട്ടവനും പ്രിയങ്കരനും അമൂല്യനുമാണ് എന്ന കാര്യം നമുക്ക് വിശ്വസിക്കാം. ഒരുപാട് ആളുകൾക്ക് ഇപ്പം ഡിപ്രഷനിലോ അല്ലെങ്കിൽ ആങ്സൈറ്റിയിലോ അല്ലെങ്കിൽ പിന്നെ റിജക്ഷൻ, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, കഴിഞ്ഞ മാസം പറഞ്ഞു, റിജക്ഷൻ, തിരസ്കാരം, അനാഥത്വം, എനിക്ക് എന്നെ ആർക്കും വേണ്ട, എന്നെ ഒന്നിനും കൊള്ളില്ല, വർത്ത്ലെസ്നെസ്, ഹെൽപ്ലെസ്നെസ്, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി മുറിവുകളുണ്ട് മനുഷ്യൻ്റെ ഉള്ളിൽ. ഇതെല്ലാം പരിഹരിക്കപ്പെടണമെങ്കിൽ എന്താണെന്നറിയാമോ? ദൈവത്തിന്. ഇപ്പം നമ്മളിങ്ങനെ മനസ്സിലാക്കുക, നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ ഒരു വില വേണം. പറഞ്ഞേ ഹാലേലൂയ. പറഞ്ഞേ ഹാലേലൂയ. നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ ഒരു നന്മ വിചാരിക്കാൻ പറ്റണം. അത് അങ്ങനെ വിചാരിക്കാൻ പറ്റണമെങ്കിൽ ദൈവം നമ്മളെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കണം അല്ലേ. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ, കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ വിശ്വസിച്ചവളെന്നല്ല, നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ആര് ആരോട് പറഞ്ഞു? ആരോ ആരോടോ. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ആ എലിസബത്ത് മറിയത്തോട് പറഞ്ഞു, മറിയം എലിസബത്തിനോട് പറഞ്ഞു. ഏതിലേതാ ശരി? എലിസബത്ത് മറിയത്ത് പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. അപ്പോൾ പരിശുദ്ധ അമ്മയുടെ പരമമായ ഭാഗ്യത്തെ നിർണയിച്ചതും തീരുമാനിച്ചതും പരിശുദ്ധ അമ്മ ദൈവം അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചു. അപ്പോൾ ഇത് വിശ്വസിച്ചാൽ മാത്രമേ നമുക്ക് നമ്മളെക്കുറിച്ച് നന്മ വിശ്വസിക്കാൻ പറ്റൂ. ദൈവം പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കണം. ഇപ്പം ദൈവം പറയുകയാണ്, നീ എനിക്ക് വിലപ്പെട്ടവനാണ്, പ്രിയങ്കരനാണ്, അമൂല്യനാണ് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ബൈബിളിൽ നിന്ന് വായിക്കുന്ന സമയത്ത് അത് നമുക്ക് വായിക്കുമ്പോൾ ഒരു രസമൊക്കെ ഉണ്ട്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ സബ് കോൺഷ്യസിൽ അകത്ത് അകത്തിൻ്റെ അകത്ത് മനുഷ്യനത് വിശ്വസിക്കാൻ പലപ്പോഴും പറ്റുന്നില്ല. പറഞ്ഞു ഹല്ലേലൂയാ. ഞാൻ അത് സിമ്പിളായിട്ടൊരു ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ. ഇപ്പം ഞാൻ പറയുകയാണ്, ദൈവം നിന്നെ സഹായിക്കും, ധൈര്യമായിട്ടിരിക്കും, നീ ഇറങ്ങിത്തിരിക്കുന്ന കാര്യം നടക്കും, അതിനകത്ത് ദൈവം നിനക്ക് അതിനകത്തൊരു വിജയം തരും എന്ന് ഞാൻ പറയാമെന്ന് വിചാരിച്ചു. അപ്പം നിങ്ങൾ അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ട് മൗണ്ട് കാർമലിൻ്റെ ഗേറ്റ് കടന്ന് റോഡിലെത്തുമ്പോഴാണ് ഒരു പൂച്ച കുറുക്കുകയാണ്. നിങ്ങളൊരു കാര്യത്തിന് പോവുകയാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അല്ലെങ്കിൽ വചനം പറഞ്ഞു, അല്ലെങ്കിൽ ദൈവം പറഞ്ഞു, എന്താണ് നിങ്ങളുടെ ഈ കാര്യം, നിങ്ങൾ സമാധാനമായിട്ടിരിക്കും, നിങ്ങളുടെ ഈ കാര്യം നടക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അന്നേരമാണ് നിങ്ങളൊക്കെ തലയൊക്കെ കുലുക്കി ആമേനൊക്കെ പറഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങി റോഡിലെത്തുമ്പോൾ ഇതാ ഒരു പൂച്ച വിലങ്ങനെ ചാടി. അപ്പം നിങ്ങൾ മനസ്സിൽ ഉടനെ ഓട്ടോമാറ്റിക്കായിട്ട് കൂടുതലൊന്നും ചിന്തിക്കാതെ അകത്തു നിന്നൊരു സാധനം വരും. പറ ആ പറ 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 ആ ഈ ഇന്നത്തെ കാര്യം ഒരു തീരുമാനമായി. ഞാൻ പറയട്ടെ ഒരു കാര്യം, ഇത് ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, കണ്ടോ? നിങ്ങൾ അച്ഛൻ പറഞ്ഞത് തലേ വിശ്വസിച്ചു, പൂച്ച കുറുക്കിയാടിയാൽ കാര്യം തടസ്സപ്പെടുമെന്ന് നിങ്ങളുടെ അകത്ത് വിശ്വസിച്ചിരിക്കുകയാണ്. ഏതിനാണ് ഗ്രാവിറ്റി കൂടുതൽ? പൂച്ചയ്ക്കാണ്. വിലങ്ങനെ ചാടിയ പൂച്ചയ്ക്കും അതുണ്ടാക്കുന്ന വിഘ്നത്തിനുമാണ് കൂടുതൽ മുൻതൂക്കം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ദൈവമക്കളെന്ന് അവകാശപ്പെടുന്ന ഒരുപാട് ആളുകൾ തലയിൽ മാത്രമാണ് വചനം വിശ്വസിച്ചത്, അകത്ത് ഇത് വിശ്വാസം ആയിട്ടില്ല. പറഞ്ഞേ ഹല്ലേലൂയാ. അകത്തെ വിശ്വാസങ്ങൾ ഇപ്പോഴും പഴയത് തന്നെയാണ്. എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് നമ്മളിപ്പോഴും നമ്മളിൽ പലരും മാമോദീസ മുങ്ങിയ അക്രൈസ്തവർ തന്നെയാണ്. മാമോദീസ മുങ്ങിയെന്നേ ഉള്ളൂ. ഇപ്പോഴും നമ്മൾ ആരാണ്? നോൺ ക്രിസ്ത്യൻസ് തന്നെയാണ്. കാരണം ക്രിസ്തീയമായ അടിസ്ഥാന വിശ്വാസങ്ങൾ നമ്മളിൽ ആഴപ്പെട്ടിട്ടില്ല, ബോധ്യമായിട്ടില്ല. പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ അതുകൊണ്ട് അത് നമ്മളിൽ അകത്ത് ഒരു ബോധ്യമായിട്ട് മാറണമെങ്കിൽ അതാണ് അടുത്ത വിഷയം. അപ്പോൾ അതെങ്ങനെ നിങ്ങൾ ചോദിക്കുകയാണ് വെച്ചാൽ, ഞങ്ങൾക്ക് ഇതൊക്കെ വായിക്കുന്ന സമയത്ത് അതൊക്കെ ശരിയാണെന്നും സത്യമാണെന്നും ഒക്കെ മനസ്സിലാവുന്നുണ്ട്. എന്നാൽ അതെങ്ങനെയാണ് വിശ്വസിക്കാൻ പറ്റുന്നത്? എന്ത് കാര്യവും നമ്മൾ വിശ്വസിച്ചത് എങ്ങനെയാണെന്നറിയാം? എന്ത് കാര്യവും ഞാൻ നിങ്ങളോട് പറയട്ടെ. ഞാൻ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ സാധാരണ ഇപ്പോഴല്ല, പണ്ട് കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ പോകുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് കുട്ടികളോട് ഞാൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമായിരുന്നു, അതായത് നിങ്ങളെക്കുറിച്ചുള്ള ധാരണകൾ എങ്ങനെയാണ് രൂപപ്പെട്ടത്, നിങ്ങളെക്കുറിച്ചുള്ള ധാരണകൾ നിങ്ങൾക്ക് എങ്ങനെയാണ് രൂപപ്പെട്ടത്, എങ്ങനെ രൂപപ്പെട്ടെന്നറിയാം? എങ്ങനെ നിങ്ങളിങ്ങനെ വിചാരിച്ചേ. ഇപ്പോൾ ഒരാൾ ചിന്തിക്കുകയാണ്, എനിക്ക് ഒരു കുട്ടി ചിന്തിക്കുകയാണ്, എനിക്ക് പഠിക്കാൻ കഴിവില്ല, എനിക്ക് പഠിക്കാൻ കഴിവില്ല എന്നൊരു കുട്ടി ചിന്തിക്കുകയാണ്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, ആ ചിന്ത ആ കുട്ടിക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? നിങ്ങൾ ഈ നിങ്ങളെ പാളെ കിടത്തി അമ്മമാര് കുളിപ്പിച്ചിട്ടുള്ളവരൊന്ന് കൈവക്കിക്കേ. പാള, അയ്യോ അത്രേ ഉള്ളോ പാള? കുഞ്ഞുങ്ങളെ അല്ലേ പാളയില്ലേ? പാള എന്ന് പറഞ്ഞാൽ മനസ്സിലാവോ? ഇവിടേക്ക് എന്താ അതിന് പറയുന്നേ? അടയ്ക്കാൻ വരോ? പാളയെന്നാണ് ഞങ്ങളുടെ അവിടെയൊക്കെ പറയുന്നത്. പാളയെന്നല്ലേ അല്ലേ? അതെ. ആ അതിന് വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ അത് വെച്ച് പൂരിപ്പിക്കുക, എനിക്ക് അറിഞ്ഞൂടാ. വേറെന്തെങ്കിലും പേരുണ്ടോ? ഇല്ല. ആ പാള. അപ്പം ഈ പാളയ്ക്ക് പാളയിൽ കിടത്തിയല്ലേ ഇങ്ങനെ കുളിപ്പിക്കുന്നേ കുഞ്ഞുങ്ങളെ? ആ അങ്ങനെ കുളിപ്പിക്കുന്ന സമയത്ത് അമ്മ ഇങ്ങനെ കുഞ്ഞിനെ ഇങ്ങനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ പിന്നെ എന്താ പറയുക, പിന്നെ ഇത് ഈ ഭാഗമെല്ലാം കഴുകി തുടച്ച് സോപ്പൊക്കെ ഇട്ട് ഇങ്ങനെ അത് കഴിഞ്ഞിട്ട് കുഞ്ഞിനെ കമിഴ്ത്തി കിടത്തി. കമിഴ്ത്തി കിടത്തിയിട്ട് ഇങ്ങനെ അമ്മ കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അമ്മ ഒരു അമ്മയുടെ കയ്യിൽ എന്തോ ഇങ്ങനെ തടയുകയാണ്. എന്താണ് ഈ കുഞ്ഞിൻ്റെ കൈ കുഞ്ഞിൻ്റെ പുറത്ത് എന്തോ ഇങ്ങനെ തടയുകയാണ്. അപ്പോൾ അമ്മ ഇങ്ങനെ ആ അഴുക്കൊക്കെ മാറ്റി ഇങ്ങനെ നോക്കുമ്പോഴാണ് അതിൻ്റെ പുറത്തിങ്ങനെ ഒരു സ്റ്റിക്കർ അടിച്ച് വെച്ചിരിക്കുകയാണ്. എന്താണ്? ഇത് പഠിക്കാൻ കഴിവില്ലാത്ത ഒരു കുട്ടിയായിരിക്കും. അങ്ങനെ ആരുടെയും പുറത്ത് ഒരു സ്റ്റിക്കർ അടിച്ച് വിട്ട ഏതെങ്കിലും കുട്ടിയുണ്ടെങ്കിൽ ഒന്ന് കൈവക്കാവോ?
ഇല്ലല്ലോ, അങ്ങനെ ആര് സെക്കർ അടിച്ച് വിട്ടാരും ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം, ഇതെങ്ങനെയാണ് പിന്നെ നമ്മുടെ അകത്ത് കയറിയത്? എങ്ങനെയാണ് നമ്മൾ ഇത് അകത്ത് കയറിയത് പറ അതെങ്ങനെയാണെന്നറിയാമോ? അതായത് ഇപ്പോൾ ഞാൻ സമയമില്ല, എന്നാലും വേണ്ടില്ല, ഇത് അറിഞ്ഞിരിക്കും നല്ലതാണ്. ഇപ്പം ചേട്ടൻ്റെ സഹോദരൻ്റെ പേര് പേര് പറഞ്ഞേ, ജോൺസൺ. ഇപ്പം ജോൺസന് ഞാൻ പറയുകയാണ്, ജോൺസാ എന്നാ പറ്റി, ഒരു ക്ഷീണം പോലെ, എന്തെങ്കിലും പ്രയാസം ഉണ്ടോ? അപ്പം ജോൺസൺ പറയും, ഇല്ല ഇല്ല, കുറച്ചുകൂടെ ഒരു ഗ്രാവിറ്റി കൂടിയ ഉദാഹരണം പറയട്ടെ, ഫീൽ ചെയ്യരുത്. ഞാൻ പറയുകയാണ്, ജോൺസാ കഴിഞ്ഞ മാസം കണ്ട പോലെ അല്ലല്ലോ, ഒരു തലയ്ക്ക് സുഖമില്ലേ എന്ന്. ഞാൻ ഉദാഹരണം മാത്രമാണേ, ഉദാഹരണം മാത്രമാണ്. അപ്പോൾ ജോൺസൺ പറയാണ്, അച്ഛൻ അച്ഛൻ എന്തേ പറയുന്നേ, എനിക്കൊരു കുഴപ്പമില്ല. അപ്പം ഞാൻ ജോൺസണോട്, ഓക്കെ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നിങ്ങളോട് സംസാരിച്ച് ഞാൻ പറയാണ്, ജോൺസാ നേരത്തെ പറഞ്ഞത് ശരിയാന്ന് തോന്നുന്നു. അത് ജോൺസന് എന്താ വട്ടാണല്ലേ എന്ന് ഞാൻ ജോൺസണോട് പറഞ്ഞാൽ ജോൺസൺ രണ്ടാമത്തെ തവണയും നിഷേധിക്കും. നിഷേധിച്ചിട്ടിരിക്കുമ്പോൾ നേരത്തെ ഇരുന്ന പോലെ ചിരിച്ചോണ്ടല്ല ജോൺസൺ ഇരിക്കുന്നത്, ജോൺസന്റെ മുഖം ഒരുത്തിരി മാറിയിട്ടുണ്ട്. അപ്പം ജോൺസൺ അകത്ത് ചിന്തിക്കാൻ തുടങ്ങി, അച്ഛൻ എന്നാലും എന്തിനാണ് അങ്ങനെ പറഞ്ഞത്, അച്ഛൻ അങ്ങനെ എന്തിനാ പറഞ്ഞേ, അച്ഛൻ അങ്ങനെ വെറുതെ ഒന്നും പറയുന്നല്ലോ. അപ്പം ജോൺസൺ അങ്ങനെ ചിന്തിച്ചു തുടങ്ങി. അപ്പം ജോൺസൺ ചിന്തിച്ച് അതങ്ങനെയല്ല, അച്ഛൻ ഇങ്ങനെ ഉദാഹരണമൊക്കെ പറയാൻ വേണ്ടി പറഞ്ഞായിരിക്കും എന്ന് ജോൺസൺ വിട്ടു. പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ ജോൺസണോട് പറയുകയാണ്, ജോൺസാ ജോൺസനെ ഒരു ഡോക്ടറെ കാണിക്കണം, ജോൺസന് എന്തോ കാര്യമായ മാനസിക പ്രശ്നമുണ്ട്, ജോൺസനൊന്ന് കാണിക്കുന്നല്ല ഉദാഹരണമാണേ. അപ്പോൾ ജോൺസൺ ഒന്ന് ഹോസ്പിറ്റലിൽ കാണിക്കുന്ന നല്ലതാണ് കേട്ടോ, അത് എനിക്ക് പരിചയമുള്ള ഡോക്ടറുണ്ട്, ഞാൻ വേണേ റെഫറൻസ് തരാം. അപ്പോൾ അച്ഛൻ എന്താ ചെയ് പറയുന്നത് എന്ന് ജോൺസൺ മൂന്നാമത്തെ തവണയും അതിനെ ഡിനൈ ചെയ്തെങ്കിലും ഇത്തവണ ജോൺസൺ കുറേ കൂടി ഗൗരവമായിട്ടത് അകത്തേക്ക് എടുക്കാൻ തുടങ്ങി. പത്ത് തവണ ജോൺസനോട് പത്ത് ദിവസം ഞാനിത് ആവർത്തിച്ച് പറഞ്ഞാൽ പതിനൊന്നാമത്തെ ദിവസം ജോൺസനെ തിരുവനന്തപുരത്തെ മാനസിക രോഗ ആശുപത്രിയിൽ വെച്ച് കാണാൻ പറ്റും. എങ്ങനെയാണ് മനുഷ്യൻ്റെ ധാരണകൾ രൂപപ്പെട്ടെന്നറിയാം? റിപ്പീറ്റഡായ സ്റ്റേറ്റ്മെൻറ്റുകൾ വഴിയാണ്. പറഞ്ഞ ഹല്ലേലൂയ, മനസ്സിലായ? ആവർത്തിക്കപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റുകൾ വഴിയാണ്, പ്രസ്താവനകൾ വഴിയാണ് മനുഷ്യൻ്റെ ധാരണകൾ രൂപപ്പെട്ടത്. അത് വേറൊരാൾ പറഞ്ഞാവണമെന്നില്ല, നമ്മൾ തന്നെ നമ്മളോട് പറഞ്ഞതും ആവാം. പത്ത് തവണ നിങ്ങളൊരു കാര്യം ചെയ്തത് ശരിയായില്ലെങ്കിൽ ഉടനെ നിങ്ങളുടെ മനസ്സിലൊരു ചിന്ത വരികയാണ്, ഞാനൊന്നും ചെയ്താൽ ശരിയാവത്തില്ല. ഇത് നിങ്ങളുടെ അകത്തോട്ട് കയറുകയാണ്. ആവർത്തിക്കപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റുകളാണ് ധാരണകളായി മാറിയത്. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ മറ്റുള്ളവരെക്കുറിച്ചുള്ള ധാരണകൾ രൂപപ്പെട്ടത് എങ്ങനെയാണെന്നറിയാമോ? ആവർത്തിച്ച് നിങ്ങളോ മറ്റുള്ളവരോ നിങ്ങളെക്കുറിച്ച് പറഞ്ഞ കമൻറ്റുകൾ വഴിയാണ്. ഇതാണ് മനുഷ്യൻ്റെ അബോധ മനസ്സിൽ രൂപപ്പെട്ടിരിക്കുന്നത്. ഇത് എങ്ങനെ മാറ്റപ്പെടും, എങ്ങനെയാണിത് മാറുന്നത് എന്ന് ചോദിച്ചാൽ എങ്ങനെയാണെന്നറിയാമോ? ഇതിനുള്ള മരുന്ന് എങ്ങനെയാണ്, ഇതിനെ എങ്ങനെയാണ് എടുത്ത് മാറ്റാൻ പറ്റുന്നത്, എങ്ങനെ എടുത്ത് മാറ്റാൻ പറ്റും, എങ്ങനെയാ പറ, ഇത് ഹൗളി ചെയ്യുന്നു, എങ്ങനെയാണ് ഇത് എടുത്ത് മാറ്റാൻ പറ്റുന്നത് പറ, എങ്ങനെ എടുത്ത് മാറ്റാൻ പറ്റുന്നത് പറ. അതായത് ഞാൻ പറഞ്ഞു, ധാരണകൾ രൂപപ്പെട്ടത് എങ്ങനെയാണ്, ആവർത്തിച്ച് പറഞ്ഞ പ്രസ്താവനകൾ വഴിയാണ് ആണല്ലോ. തെറ്റിദ്ധാരണകൾ രൂപപ്പെട്ടത് ആവർത്തിക്കപ്പെട്ട പ്രസ്താവനകൾ വഴിയാണ്. അങ്ങനെയാണെങ്കിൽ നല്ല ധാരണകൾ രൂപപ്പെടുന്നത് എങ്ങനാ? തിയറി അത് തന്നെയാണെന്നേ, ആവർത്തിക്കപ്പെട്ട പ്രസ്താവനകൾ വഴിയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു നുണ നിങ്ങൾ വിശ്വസിച്ചത് നുണ പലരും ആവർത്തിച്ചപ്പോഴാണെങ്കിൽ ഒരു സത്യം നിങ്ങൾ വിശ്വസിക്കേണ്ടത് എങ്ങനെയാണ്? ആ സത്യം നിങ്ങൾ ആവർത്തിച്ചുകൊണ്ടാണ്. അപ്പൊ നമ്മൾ കാര്യത്തിലേക്ക് എത്തുകയാണ്. ബൈബിളിൽ ദൈവം നിങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് വിശ്വസിക്കാനുള്ള വഴി എന്താണ്? ആ വചനം നിങ്ങൾ ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുക. നിങ്ങൾ കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. മനസ്സിലായോ? ആ വചനം നിങ്ങൾ ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുക. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതായത് നിങ്ങളുടെ ആരുടെയെങ്കിലും ഹൃദയത്തിൽ ഏതെങ്കിലും ഒരു തെറ്റിദ്ധാരണ, ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് കിടപ്പുണ്ടെങ്കിൽ, നിങ്ങളുടെ മനസ്സിനെ അത് അലട്ടുന്നുണ്ടെങ്കിൽ, ആ ധാരണ മാറ്റാനുള്ള, ആ തെറ്റിദ്ധാരണ മാറ്റാനുള്ള വഴി, അതിനൊരു മരുന്ന്, ഒരു വചനം ഈ ബൈബിളിൽ കിടപ്പുണ്ട്. അത് കണ്ടെത്തണം, അത് വായിക്കണം. വെറുതെ വായിച്ചാൽ പോരാ, അത് നിങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കണം. പറഞ്ഞേ ഹല്ലേലൂയാ. അതായത് ഇപ്പം നമ്മൾ മനുഷ്യന് ഭയം വരുന്നു, എന്താണ് കൂടോത്രം, ആഭിചാരം, ദുഷ്കർമ്മങ്ങൾ, ദുരാചാരങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് എന്നെ നശിപ്പിക്കുമോ എന്ന് മനുഷ്യൻ ഭയപ്പെടുന്നു. അപ്പം അങ്ങനെ ഒരു ഭയം ഉള്ളിൽ വരുമ്പോൾ തന്നെ നിങ്ങളുടെ അകത്ത് വേറൊരു മരുന്ന് കിടപ്പുണ്ടെങ്കിൽ ആ ഭയം നിങ്ങളെ കീഴടക്കില്ല. ആ സമയത്ത് ഇപ്പം എന്നോട് ആരെങ്കിലും ഒരാൾ പറയുകയാണ് അച്ഛാ, അച്ഛനെതിരെ ഒരാൾ ആഭിചാരം ചെയ്തിട്ടുണ്ടെന്ന് എന്നോട് ആരെങ്കിലും പറഞ്ഞാൽ അതെന്നെ ഒരു തരത്തിൽ ഒരു ശതമാനം പോലും ബാധിക്കില്ല എന്നെനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. കാരണം എന്താണെന്നറിയാമോ, എൻ്റെ അകത്ത് അതിൻ്റെ ഓപ്പോസിറ്റായുള്ള അതിൻ്റെ ആൻറ്റിഡോട്ട്, അതിൻ്റെ ആൻറ്റിബയോട്ടിക് കിടപ്പുണ്ട്. എന്താണെന്നറിയാമോ, കർത്താവ് പറയുന്നുണ്ട്, അത് എന്താ പറയുന്നത്, ആരും കയറി ഇറങ്ങി നടക്കാതിരിക്കാൻ എൻ്റെ ഭവനത്തിന് ചുറ്റും ഞാൻ പാളയമടിച്ച് കാവൽ നിൽക്കും, ഒരു മർദ്ദകനും നിന്നെ കീഴടക്കില്ല, എൻ്റെ കണ്ണ് അവരുടെ മേൽ ഉണ്ടായിരിക്കും എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതെൻ്റെ അകത്ത് ഉറപ്പായിട്ട് എനിക്ക് ഒരാഭിചാരത്തെയും ഒരു ബ്ലാക്ക് മാസിനെയും ഒരു പൈശാചിക പൂജയും എനിക്ക് ഭയമില്ല എന്ന് ഞാൻ പറയുന്നത് അഹങ്കാരമായിട്ട് കാണരുത്, ഒരു സത്യം ഞാൻ പറയുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. എന്താ കാര്യം എന്നറിയാം, കാരണം അതിനേക്കാൾ എനിക്ക് ഉറപ്പുണ്ട്, എന്താണ്, എൻ്റെ ദൈവം എനിക്ക് സംരക്ഷണം തരുന്നുണ്ട് എന്ന കാര്യത്തെക്കുറിച്ച്. പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോ പറയുകയാണ്, യാക്കോബിന് ആഭിചാരം ഏൽക്കുകയില്ല, ഇസ്രായേലിന് ക്ഷുദ്രം ഫലിക്കുകയില്ല എന്ന് പറഞ്ഞിരിക്കുന്ന വചനം നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ അബോധത്തിൽ അതെങ്ങനെയാ? അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, അച്ഛാ, അച്ഛൻ എങ്ങനെയാണ് ആ ധൈര്യം കിട്ടിയത്? എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, എങ്ങനെയാ ധൈര്യം കിട്ടിയത്? ഇതിങ്ങനെ ഈ കാര്യം അനേക തവണ വായിച്ച് 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 പറഞ്ഞ് 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 ബോധപൂർവം പറഞ്ഞതാവില്ല, വായിച്ച് 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 എൻ്റെ മനസ്സിൻ്റെ അടിയിലേക്ക് ഈ വിശ്വാസം കയറിക്കൂടിയിട്ടുണ്ട്. എന്താണ്, എൻ്റെ ദൈവം വീരയോദ്ധാവിനെ പോലെ എൻ്റെ പക്ഷത്തുണ്ട്, അതിനാൽ എൻ്റെ പീഡകരുടെ കാലിടറും, അവർ എൻ്റെ മേൽ വിജയം വരിക്കുകയില്ല. പറഞ്ഞ ഹല്ലേലൂയാ. വചനകത്ത് കിടപ്പുണ്ട്, എന്താണ്, നിന്നെ ഉപദ്രവിക്കാൻ ഉണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാവുകയില്ല. വചനകത്ത് കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾ മനസ്സിലാവുന്നുണ്ട്, ഇതിൻ്റെ ഒരു ഗൗരവം നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ വലുതാണ്. നമ്മുടെ അകത്ത് ദൈവം നമ്മെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ പ്രവേശിച്ചാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിന് പുരോഗതി ഉണ്ടാവും. അതിന് എൻ്റെ കൺമുമ്പിൽ എനിക്ക് വേറെ ഒരു വഴി അറിഞ്ഞുകൂടാ, സൈക്കാട്രിക് റൂമുകൾക്ക് സഹായിക്കാൻ പറ്റുമോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ, സൈക്കോളജിസ്റ്റിന് സഹായിക്കാൻ പറ്റുമോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ, പറ്റുമായിരിക്കും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പുള്ള കാര്യം ഇതാണ്, എന്താണ്, വചനത്തിന് സഹായിക്കാൻ പറ്റും. പറഞ്ഞ ഹല്ലേലൂയാ. പറഞ്ഞ ഹല്ലേലൂയാ. വചനത്തിന് സഹായിക്കാൻ പറ്റും. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യുക, നമ്മൾ അത്രത്തോളം ദൈവവചനത്തെ ആശ്രയിക്കേണ്ടതുണ്ട്, ദൈവവചനത്തെ മുറുകെ പിടിക്കേണ്ടത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇതിൻ്റെ? അപ്പം അതാണ് പറയുന്നത്. അപ്പസ്തോലൻ അദ്ദേഹം പറയുകയാണ്, ഒരു ഉന്മാദിയെപ്പോലെ റോമിലേക്കുള്ള തൻ്റെ യാത്രയ്ക്ക് ഒരുക്കമായി ഈ കത്തെഴുതുമ്പോൾ അദ്ദേഹം അവരോട് പറയുകയാണ്, ഞാൻ ആരാണ്, യേശു ക്രിസ്തുവിൻ്റെ ദാസനും അപ്പസ്തോലനാകാൻ വിളിക്കപ്പെട്ടവനും ദൈവത്തിൻ്റെ സുവിശേഷത്തിനായി പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവനുമായ പൗലോസ്. കണ്ടോ, ഐഡൻറ്റിറ്റി സ്റ്റേറ്റ്മെൻ്റാണ്. ഒരാൾ അയാളെക്കുറിച്ച് കൺസീവ് ചെയ്യുന്ന ധാരണയാണത്, എന്നെക്കുറിച്ച് ഞാൻ കാണുന്നൊരു കാഴ്ചയാണത്, യേശു ക്രിസ്തുവിൻ്റെ. ഇതൊക്കെ നിങ്ങൾ മനസ്സിലായി, യേശു ക്രിസ്തുവിൻ്റെ അടിമ എന്ന് പൗലോസ് പറയുന്നത് കുനിഞ്ഞ മുഖവുമായിട്ടോ അതെ കൂനിക്കൂടിയ ശരീരവുമായിട്ടോ അല്ല, ആണോ? അല്ല, നെഞ്ച നിവൃത്തിയാണ് അദ്ദേഹം പറയുന്നത്, യേശു ക്രിസ്തുവിൻ്റെ അടിമ. അപ്പസ്തോലനാകാൻ വിളിക്കപ്പെട്ടവൻ, ദൈവത്തിൻ്റെ സുവിശേഷത്തിനായി പ്രത്യേകം നിയോഗിക്കപ്പെട്ടവൻ. അപ്പോൾ ഒന്നാമത്തെ വാക്യത്തിനകത്ത് ഇൻട്രൊഡക്ഷൻ, സെയിൻറ്റ് പോൾസ് സെൽഫ് ഇൻട്രൊഡക്ഷൻ, അതാണ് ഒന്നാമത്തെ വാക്യം. അദ്ദേഹത്തിൻ്റെ സ്വയം പരിചയപ്പെടുത്തൽ, അദ്ദേഹത്തിൻ്റെ സ്വയം പരിചയപ്പെടുത്തൽ. മൂന്ന് കാര്യങ്ങളുണ്ട് അതിനകത്ത്. ആരൊക്കെയാണ് അദ്ദേഹം? ഒന്ന്, യേശു ക്രിസ്തുവിൻ്റെ അടിമ. രണ്ട്, അപ്പസ്തോലൻ. മൂന്ന്, സുവിശേഷത്തിനായി പ്രത്യേകം നിയോഗിക്കപ്പെട്ടവനുമായ പൗലോസ്. അപ്പൊ ഇതാണ് ഒന്നാമത്തെ വാക്യം, അത് വ്യക്തമായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ രണ്ടാമത്തെ വാക്യത്തിലേക്ക് പോവാണ്. രണ്ടാമത്തെ വാക്യം, ഈ സുവിശേഷം വിശുദ്ധ ലിഖിതങ്ങളിൽ പ്രവാചകന്മാർ മുഖേന ദൈവം മുൻകൂട്ടി വാഗ്ദാനം ചെയ്തിട്ടുള്ളതാണ്. ഇത് അവിടുത്തെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ളതാണ്. അവൻ ജഡപ്രകാരം ദാവി. ഓക്കെ, മതി മതി. രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറയും. രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞത് ആദ്യത്തെ സെന്റൻസിന്റെ അവസാനത്തിൽ നിന്നാണ് രണ്ടാമത്തെ സെന്റൻസ് ആരംഭിക്കുന്നത്. ആദ്യത്തെ സെന്റൻസിന്റെ അവസാനം എന്താണ്? ദൈവത്തിന്റെ സുവിശേഷത്തിനായി പ്രത്യേകം നിയോഗിക്കപ്പെട്ടവൻ. സുവിശേഷത്തിന് വേണ്ടി പ്രത്യേകം നിയോഗിക്കപ്പെട്ടവൻ. അപ്പോ ഒരു വാക്ക് അവിടെ പരിചയപ്പെടുത്തി. എന്താണ് ആ വാക്ക്? സുവിശേഷം. സുവിശേഷം അല്ലേ? ഒരു വാക്ക് അവിടെ പരിചയപ്പെടുത്തി. ആ വാക്ക് എന്താണ്? സുവിശേഷം എന്ന് പറയുന്ന വാക്ക്. അപ്പോ സുവിശേഷം ഇന്ന് നമുക്ക് കേൾക്കുമ്പോൾ സുവിശേഷം എന്ന് പറഞ്ഞാൽ നല്ല നല്ല കാഴ്ചപ്പാട്, നല്ല സുവിശേഷം എന്താണെന്ന് നമുക്ക് ഇന്നറിയാം. അന്നറിയാവോ? അന്ന് ഇത് വായിക്കുന്ന ആളുകൾക്ക് സുവിശേഷം എന്താണെന്ന് എല്ലാവർക്കും ഒന്ന് വ്യക്തത ഉണ്ടാവും. സുവിശേഷം നല്ല വാർത്ത എന്നാണ്. നല്ല വാർത്തയ്ക്ക് വേണ്ടി, ഒരു നല്ല വാർത്ത അറിയിക്കാൻ വേണ്ടി ദൈവത്താൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവൻ. ഇനി അദ്ദേഹം ഈ നല്ല വാർത്ത എന്താണ് അത് പറയാൻ പോവാണ്. എന്താണ് സുവിശേഷം? ആ സുവിശേഷത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. സുവിശേഷം അതാണ് രണ്ടും മൂന്നും വാക്യങ്ങൾ. സുവിശേഷത്തെക്കുറിച്ച് പൗലോസ് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. വായിച്ചാൽ മനസ്സിലാവും. രണ്ട് കാര്യങ്ങളൊന്ന് നോക്കി മനസ്സിൽ ഒന്ന് അന്വേഷിച്ചുകൊണ്ട് വായിക്കുക. വായിച്ചേ. ഈ സുവിശേഷം വിശുദ്ധ ലിഖിതങ്ങളിൽ പ്രവാചകന്മാർ മുഖേന ദൈവം മുൻകൂട്ടി വാഗ്ദാനം. അതായത് പറയുകയാണ്, ഇത് പുതിയ നിയമത്തിൽ മാത്രം വെളിപ്പെട്ട ഒരു സദ്വാർത്തയല്ല. പുതിയ നിയമത്തിൽ മാത്രം വെളിപ്പെടുത്തപ്പെട്ട സുവിശേഷമല്ല, മറിച്ച് ഈ സുവിശേഷം പ്രവാചകന്മാർ മുഖേന ദൈവം മുൻകൂട്ടി അതായത് ഇത് പെട്ടെന്ന് ദൈവം ഉണ്ടാക്കിയ ഒരു സുവിശേഷമല്ല. ഈ സുവിശേഷത്തിന് വേണ്ടി ദൈവം നടത്തിയ ഒരുക്കമായിരുന്നു പഴയ നിയമം. ഈ സുവിശേഷത്തെക്കുറിച്ച് പഴയ നിയമത്തിൽ അനേകം വാഗ്ദാനങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്. ഈ സുവിശേഷത്തെക്കുറിച്ച് അതാണ് ഒന്നാമത്തേത്. സുവിശേഷത്തെക്കുറിച്ച് അദ്ദേഹം പരിചയപ്പെടുത്തുകയാണ്. അത് പ്രോമിസ്ഡ് ബിഫോർ ഹാൻഡ്. ദിസ് ഗോസ്പൽ വാസ് പ്രോമിസ്ഡ് ബിഫോർ ഹാൻഡ്. അത് മുൻകൂട്ടി വാഗ്ദാനം ചെയ്യപ്പെട്ടതാണ്. രണ്ടാമത്തേത് എന്താണ്? ഇത് അവിടുത്തെ പുത്രനും നമ്മുടെ കർത്താവുമായ സംബന്ധിച്ചുള്ള, വളരെ ശ്രദ്ധിച്ച് കേൾക്കണം, എന്താണ് സുവിശേഷം? സുവിശേഷം സമം യേശുക്രിസ്തു എന്ന വ്യക്തിയെ സംബന്ധിക്കുന്ന ഒരു വാർത്തയാണ്. എപ്പോഴും മനസ്സിലാക്കിയിരിക്കണം, സുവിശേഷ പ്രഘോഷണം എന്ന് പറയുന്നത് സന്മാർഗ മൂല്യങ്ങളുടെ പ്രഘോഷണമല്ല. എന്താണ്? എല്ലാവരും എല്ലാവരെയും സ്നേഹിക്കണം, എല്ലാവരും തമ്മിൽ ഒരുമിച്ച് ഐക്യത്തോടെ ജീവിക്കണം, ആരും തമ്മിൽ അടിയുണ്ടാക്കരുത്, ഭിന്നതയൊന്നും ഉണ്ടാവരുത്, എല്ലാവരും താഴ്മയോടെ പെരുമാറണം, എല്ലാവരും എല്ലാവരെയും ബഹുമാനിക്കണം എന്ന് പ്രസംഗിക്കുന്ന മോറൽ ടീച്ചിങ്ങിന്റെ പേരല്ല സുവിശേഷ പ്രഘോഷണം. പറഞ്ഞേ ഹല്ലേലൂയ. സമൂഹത്തിൽ എല്ലാവരും തല്ലുണ്ടാക്കാതെ ജീവിക്കണം, എല്ലാവരും നന്നായിട്ട് ജീവിക്കണം എന്ന് മോറൽ ടീച്ചിങ് അല്ല. കണ്ടോ, ആളുകളുടെ ചില ആളുകളുടെ മനസ്സിൽ അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. എന്താണ്? ഞങ്ങൾ സുവിശേഷവേല ചെയ്യുന്നവരാണ്. എന്ത് സുവിശേഷവേല? ഞങ്ങൾ ആളുകൾക്കൊക്കെ നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതല്ല സുവിശേഷവേല. സുവിശേഷകനെന്ന് ഒരാൾക്ക് സ്വയം പരിചയപ്പെടുത്താൻ പറ്റണമെങ്കിൽ അയാൾ യേശുക്രിസ്തു എന്ന വ്യക്തി ലോകത്തിന്റെ രക്ഷകനാണ് എന്ന് പ്രഘോഷിക്കുന്ന ആളായിരിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? സുവിശേഷം എന്ന് പറയുന്നത് സുവിശേഷ മൂല്യങ്ങളുടെ പ്രഘോഷണമല്ല, യേശുക്രിസ്തു എന്ന വ്യക്തിയെ കുറിച്ചുള്ള പ്രഘോഷണമാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് വായിക്കാം. ഇത് വായിച്ചേ. ഇത് അവിടുത്തെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ സംബന്ധിച്ചുള്ളതാണ്. ഇനി എന്ത് ചെയ്ത് കണ്ടോ, ഇത് അതായത് ഈ പുതിയ നിയമത്തിലെ ഏറ്റവും ലോജിക്കലായ, ഏറ്റവും യുക്തിഭദ്രമായ ഒരു തത്വശാസ്ത്ര ട്രീറ്റീസ് പോലെ, ഒരു PhD കൊടുക്കുന്ന, ഡോക്ടറേറ്റിന് കൊടുക്കുന്ന ഒരു തീസിസ് പോലെ അങ്ങനെ ഇഴ ചേർത്ത് നെയ്യപ്പെട്ട യുക്തിഭദ്രമായ ഒരു ലേഖനമാണ് റോമാ ലേഖനം. ഇത് വലിയ തത്വശാസ്ത്രജ്ഞന്മാർ സെയിന്റ് പോൾ ഇത് എഴുതിയത് വായിച്ചിട്ട് അത്ഭുതപ്പെട്ട് നടത്തിയ നിരീക്ഷണങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. അത്രയ്ക്ക് ലോജിക്കലി കൺസിസ്റ്റൻ്റായ, അത്രയ്ക്ക്, അതായത് വായിക്കുന്നവന് ഒരു വാക്യത്തിൽ നിന്ന് അടുത്ത വാക്യത്തിലേക്ക് പോകാൻ പറ്റും, അങ്ങനത്തെ ഒരു സാധനമാണിത്. അതാണ് നിങ്ങൾ മനസ്സിലായി. ഒന്നാമത്തെ സെന്റൻസിൽ ഒരു വാക്കിട്ടു, ഏതാണ്? സുവിശേഷം. എന്നിട്ട് രണ്ടാമത്തെ സെന്റൻസിൽ ആ സുവിശേഷം എന്താണെന്ന് പറഞ്ഞു. ആ സുവിശേഷം എന്താണെന്ന് പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ യേശുക്രിസ്തു എന്ന് പറഞ്ഞ ഒരാളെ പറഞ്ഞു. അപ്പൊ ഇനി അടുത്തത് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയാൻ പോകണം. പറഞ്ഞു ഹല്ലേലൂയ. മനസ്സിലായി? ഇങ്ങനെ കോർത്ത് എടുക്കപ്പെട്ട ഒരു ലേഖനമാണ്. അപ്പൊ അടുത്ത വാക്യം, ഇത് അവിടുത്തെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ സംബന്ധിച്ചുള്ളതാണ്. അവൻ ജഡപ്രകാരം ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിച്ചവനും മരിച്ചവരിൽ നിന്നുള്ള ഉത്ഥാനം വഴി വിശുദ്ധിയുടെ ആത്മാവിന് ചേർന്ന വിധം ശക്തിയിൽ ദൈവപുത്രനായി നിശ്ചയിക്കും. അപ്പോ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഒന്നാമത്തെ സെന്റൻസിൽ പൗലോസിന്റെ സെൽഫ് ഇൻട്രൊഡക്ഷനിൽ എത്ര കാര്യങ്ങൾ പറഞ്ഞു? മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു. രണ്ടാമത്തെ സെന്റൻസിൽ സുവിശേഷത്തെ കുറിച്ച് എത്ര കാര്യങ്ങൾ പറഞ്ഞു? രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. മൂന്നാമത്തെ സെന്റൻസിൽ യേശുവിനെ കുറിച്ച് പറയാൻ പോവാണ്, എത്ര കാര്യങ്ങൾ പറയും? രണ്ട് കാര്യങ്ങൾ പറയാൻ പോകണം. യേശുവിനെ സംബന്ധിക്കുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്നാമത്തേത് അവൻ്റെ മനുഷ്യാവതാരം, രണ്ടാമത്തേത് അവൻ്റെ ഉത്ഥാനം. ഒന്നവൻ്റെ മനുഷ്യാവതാരം, രണ്ടവൻ്റെ ഉത്ഥാനം. ഫസ്റ്റ് ഈസ് ഈസ് ഇൻകാർണേഷൻ ആൻഡ് സെക്കൻഡ് ഈസ് ഈസ് റിസറക്ഷൻ. അപ്പോൾ ഒന്നാമത്തേത് മനുഷ്യാവതാരം, അത് സംസാരിക്കുന്നത് അവൻ്റെ മനുഷ്യത്വത്തെക്കുറിച്ചാണ്. രണ്ടാമത്തേത് അവൻ്റെ ഉത്ഥാനം, അത് സംസാരിക്കുന്നത് അവൻ്റെ ദൈവത്വത്തെക്കുറിച്ചാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. യേശുവിനെ കുറിച്ച് നിങ്ങൾ ആരോട്, ഈ ലോകത്ത് ആരോട് പറഞ്ഞാലും രണ്ട് കാര്യങ്ങളാണ് പറയേണ്ടത്. ഒന്ന്, അവൻ പൂർണ്ണ മനുഷ്യനാണ്. രണ്ട്, അവൻ പൂർണ്ണ ദൈവമാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ ഈ സെന്റൻസിൽ പറയാൻ പോകുന്നത് ഒന്നവൻ്റെ മനുഷ്യാവതാരം, ഒന്നവൻ്റെ ഹ്യൂമാനിറ്റി, രണ്ടവൻ്റെ ഡിവിനിറ്റി. അപ്പോൾ അതൊന്ന് വായിച്ചേ. അപ്പോൾ അത് വായിക്കുമ്പോൾ മനസ്സിലാവും. വായിച്ചേ വായിച്ചേ. ഇത് അവിടുത്തെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ളതാണ്. അവൻ ജഡപ്രകാരം ദാവീദിൻ്റെ സന്തതിയിൽ നിന്ന് ജനിച്ചവനും, എന്ന് പറഞ്ഞാൽ പരിശുദ്ധ കന്യകാമാതാവിൽ നിന്ന് ജനിച്ചവനും, മരിച്ചവരിൽ നിന്നുള്ള ഉത്ഥാനം വഴി വിശുദ്ധിയുടെ ആത്മാവിന് ചേർന്ന വിധം ശക്തിയിൽ ദൈവപുത്രനായി നിശ്ചയം. ഇനി വളരെ ശ്രദ്ധിച്ച് കേൾക്കണം, വളരെ 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 സൂക്ഷിച്ച് കേൾക്കണം. യേശുവിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമുക്ക് രണ്ട് വിധത്തിൽ സംസാരിക്കാം. ഇപ്പോൾ ചില ഇസ്ലാമിക സഹോദരങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്, യേശു ക്രിസ്തു ദൈവമാണെങ്കിൽ യേശു ക്രിസ്തു ആരോടാണ് പ്രാർത്ഥിച്ചത്? ഇങ്ങനെ ചോദ്യം ചിലപ്പോൾ ചില ആളുകൾ ചോദിക്കുന്ന കേട്ടിട്ടുണ്ടോ? യേശു ക്രിസ്തു ദൈവമാണെങ്കിൽ യേശു ക്രിസ്തു ആരോടാണ് പ്രാർത്ഥിച്ചത്? അപ്പൊ യേശു ക്രിസ്തു ആരോടെങ്കിലും പ്രാർത്ഥിച്ചെങ്കിൽ യേശു ക്രിസ്തു ദൈവമല്ല. മനസ്സിലായി? ആർഗ്യുമെന്റ് അതാണ്. ഇപ്പൊ ഇത് യേശു ക്രിസ്തുവിനെ സംബന്ധിക്കുന്ന ഒരു തെറ്റിദ്ധാരണയിൽ നിന്നാണ് ഈ ചോദ്യം വരുന്നത്. ബൈബിൾ യേശു ക്രിസ്തുവിനെ അവതരിപ്പിക്കുമ്പോൾ രണ്ട് വിധത്തിലാണ് അവതരിപ്പിക്കുന്നത്. ഒന്ന് 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 ത്രിത്വത്തിലെ രണ്ടാമത്തെ വ്യക്തിയായ പുത്രൻ തമ്പുരാൻ ജഡം ധരിച്ച് ശരീരം സ്വീകരിച്ച് ഭൂമിയിലേക്ക് വന്ന് മനുഷ്യനായി പീഡസഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു. അതായത് മേളിൽ നിന്ന് താഴോട്ട്. രണ്ടാമതായിട്ട് യേശുക്രിസ്തുവിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ സുവിശേഷം സംസാരിക്കുന്നത് കന്യകാമാതാവിൽ നിന്ന് ജനിച്ച് മാമോദീസ യോഹന്നാനിൽ നിന്ന് മാമോദീസ സ്വീകരിച്ച് പീഡസഹിച്ച് കുരിശിത്തറയ്ക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് വീണ്ടും തൻ്റെ ദൈവത്വത്തിലേക്ക് മടങ്ങി വരുന്ന യേശു. മനസ്സിലായോ? ഇത് രണ്ടും യേശുവിനെ കുറിച്ച് സംസാരിക്കാൻ വാലിഡായ സംസാര രീതിയാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഒന്ന്, ദൈവം മനുഷ്യനായി. രണ്ട്, ആ മനുഷ്യനായ ദൈവം വീണ്ടും ഉത്ഥാനം ചെയ്ത് തൻ്റെ ദൈവത്വത്തിൻ്റെ സമ്പൂർണതയിലേക്ക് പ്രവേശിച്ചു. പറഞ്ഞേ ഹല്ലേലൂയാ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ബൈബിളിലെ ഒരു സെന്റൻസ് എടുക്കുമ്പോൾ അത് പൂർണ്ണ മനുഷ്യനായി നമുക്കിടയിൽ ജീവിച്ച യേശുവിനെ കുറിച്ചാണോ, ദൈവപുത്രനായ യേശുവിനെ കുറിച്ചാണോ, അല്ലെ പുത്രൻ തമ്പുരാനെ കുറിച്ചാണോ എന്ന് നോക്കിയിട്ടേ നമുക്കതിൻ്റെ വ്യാഖ്യാനം പറയാൻ പറ്റൂ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതായത് പുത്രൻ പിതാവിനോട് പ്രാർത്ഥിച്ചു. അപ്പോൾ അത് എവിടെയാണ് അത് സംഭവിക്കുന്നത്? അവൻ്റെ മനുഷ്യത്വത്തിൽ. അവൻ പൂർണ്ണ മനുഷ്യനായി ജീവിച്ചപ്പോൾ അവൻ പിതാവിനോട് പ്രാർത്ഥിച്ചു. മനസ്സിലാവുന്നോ? പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പൊ അവൻ്റെ മനുഷ്യത്വത്തിലാണ്, അവൻ്റെ മനുഷ്യത്വത്തിൽ. ഇനി ഒരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ആ മനുഷ്യത്വം ഇപ്പോൾ യേശുവിലുണ്ടോ? ആ അതാണ് വലിയൊരു തെറ്റിദ്ധാരണ. അതായത് യേശു ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതോടുകൂടി യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യത്വം ഇല്ലാതായോ? ഇല്ലാതായിട്ടില്ല. നിങ്ങൾ മനസ്സിലായി? യേശു ക്രിസ്തു ഇപ്പോഴും പൂർണ്ണ മനുഷ്യനും പൂർണ്ണ അവൻ്റെ നമ്മുടെ മനുഷ്യത്വം അവൻ്റെ ദൈവത്വത്തിൽ ആവാഹിക്കപ്പെട്ടു. അവൻ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവമാണ്. അതുകൊണ്ടാണ് അവൻ നമുക്ക് പകരം പിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു എന്ന് പറയുന്നത്. പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു സംഗതി, ഈ സെന്റൻസ് വായിക്കുമ്പോൾ ചില ആളുകൾക്ക് ഒരു സംശയം തോന്നാം. അതായത് അപ്പോൾ യേശു ക്രിസ്തു ആദ്യം ദൈവം അല്ലായിരുന്നു, പിന്നെ എന്ത് ചെയ്തു? മരിച്ച് അടക്കപ്പെട്ട് ദൈവം അവനെ ഉയർപ്പിച്ച് കഴിഞ്ഞപ്പോഴാണ് ദൈവമായത് എന്ന് ചിന്തിക്കാം. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. ഇനി ആ വാക്യം വായിച്ചേ. ഇനി വായിക്കുമ്പോൾ വ്യക്തത കിട്ടും. വായിച്ചേ. എന്ത് ചെയ്തു? മരിച്ചവർ, അത് അവിടുത്തെ പുത്രനും നമ്മുടെ കർത്താവുമായ, ഉറക്കെ വായിക്കാം, യേശു ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ളതാണ്. അവൻ ജഡപ്രകാരം ദാവീദിൻ്റെ സന്തതിയിൽ നിന്ന് ജനിച്ചവനും, മരിച്ചവരിൽ നിന്നുള്ള ഉത്ഥാനം വഴി വിശുദ്ധിയുടെ ആത്മാവിന് ചേർന്ന വിധം ശക്തിയിൽ ദൈവപുത്രനായി നിശ്ചയിക്കപ്പെട്ടവനുമാണ്. ഇനി അടുത്ത വാക്യം, അവൻ്റെ നാമത്തെ പ്രതി അവന്റെ നാമത്തെ പ്രതി വിശ്വാസത്തിന്റെ വിധേയത്വം സകല ജാതികളുടെ ഇടയിലും ഉളവാകേണ്ടതിന് ഞങ്ങൾ കൃപയും അപ്പസ്തോല സ്ഥാനവും. ഞാൻ നല്ല വിശദമായിട്ടാണ് ഈ റോമാലേഖനം എടുക്കാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് വിഷമമൊന്നും ഇല്ലല്ലോ അല്ലേ? അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ ഒരു വാക്യം രണ്ട് വാക്യമൊക്കെ ആയിരിക്കും നമ്മൾ ഒരു ദിവസം പറഞ്ഞു പോകുന്നത്. ചിലപ്പോൾ അത് തീരാൻ കുറെ കാലം എടുത്തേക്കാം. എന്നാലും സാരമില്ല, വ്യക്തമായിട്ട് മനസ്സിലാക്കി. അപ്പൊ എനിക്ക് ഉത്ഥാനത്തെ കുറിച്ച് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടേ മുന്നോട്ട് പോകാൻ പറ്റൂ. അതായത് നമുക്ക് യേശുക്രിസ്തുവിന്റെ ഉത്ഥാനത്തെ കേന്ദ്രീകരിച്ചുള്ള ഒരു സുവിശേഷമാണ് നമ്മൾ വിശ്വസിക്കുന്ന സുവിശേഷം. അതായത് അപ്പസ്തോലന്മാര് എപ്പോഴും പ്രസംഗിച്ചുകൊണ്ടിരുന്നത് യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തെക്കുറിച്ച് മാത്രമല്ല, യേശുക്രിസ്തുവിന്റെ ഉത്ഥാനത്തെക്കുറിച്ചായിരുന്നു. ഉത്ഥാനത്തെക്കുറിച്ച് ഞാൻ ഇത് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒന്ന് രണ്ട് വചനങ്ങൾ ഒന്ന് ചൂണ്ടിക്കാണിക്കാം. അപ്പസ്തോല പ്രവർത്തനം എടുക്കുക. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ അപ്പസ്തോലന്മാര് പ്രസംഗിക്കുന്നതിനെ കുറിച്ച് ചില വാചകങ്ങൾ നമുക്ക് വായിക്കാം. അപ്പസ്തോല പ്രവർത്തനത്തിന്റെ നാലാമത്തെ അധ്യായം 32-33 വായിക്കാം. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 4:32-33. വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയവും ഒരാത്മാവും ആയിരുന്നു. ആരും തങ്ങളുടെ വസ്തുക്കൾ സ്വന്തമെന്ന് അവകാശപ്പെട്ടില്ല, എല്ലാം പൊതുസ്വത്തായിരുന്നു. അപ്പസ്തോലന്മാർ കർത്താവായ യേശുവിന്റെ പുനരുത്ഥാനത്തിന് വലിയ ശക്തിയോടെ സാക്ഷ്യം നൽകി. അവരെല്ലാവരുടെയും മേൽ കൃപാവരം സമൃദ്ധമായി ഉണ്ടായിരുന്നു. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ. എനിക്കറിയാം നിങ്ങൾക്ക് ഇരിക്കുമ്പോൾ കാലൊക്കെ വേദന എടുക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, ബുദ്ധിമുട്ടാണെന്നറിയാം. വേറെ ഒരു ഓപ്ഷൻ ഇല്ല, നമുക്കിപ്പോൾ തൽക്കാലം നിങ്ങൾ സഹിച്ചിരിക്കുക. ഇനി തീരെ വയ്യെങ്കിൽ വെളിയിൽ ഇറങ്ങിയാൽ ചിലപ്പോൾ കസേര കിട്ടുമായിരിക്കും. ഓക്കെ, തീരെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ ഒരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് നിങ്ങളെ എഴുന്നേൽപ്പിക്കാം. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതായത് യേശുക്രിസ്തുവിൻ്റെ ഉത്ഥാനം എന്താണ്? യേശുക്രിസ്തുവിനെ മറ്റ് ലോകമത നേതാക്കന്മാരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്, യേശുക്രിസ്തുവിന്റെ അനന്യതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്താണ്? എന്താണ് നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുമ്പോൾ നിങ്ങൾക്കുള്ള അഭിമാനം എന്താണ്? അഭിമാനം എന്താണ്? അതായത് ഇത്രയേ ഉള്ളൂ. അതായത് യേശുക്രിസ്തു മരിച്ച് മണ്ണടിഞ്ഞ ഒരാളല്ല, അവൻ അവിടുന്ന് മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ഇപ്പോഴും ജീവിച്ച് നമ്മുടെ ഇടയിൽ വസിക്കുന്നു എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചുള്ള യേശുക്രിസ്തുവിന്റെ അനന്യത. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതായത് കർത്താവായ യേശു ക്രിസ്തു മരിച്ച് മണ്ണ്. ഇനി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ലോകത്തുള്ള സകല മത നേതാക്കന്മാരും ഒരിക്കൽ യേശുക്രിസ്തുവിന്റെ മുമ്പിൽ വിധി ഏൽക്കാനായി വരേണ്ടതുണ്ട്. പറഞ്ഞ ഹല്ലേലൂയ. അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അത് ഒരു മത നിന്നയായിട്ടൊന്നും കാണരുത്, മറിച്ച് ഇത് യേശു ക്രിസ്തു, അവൻ മാത്രമാണ് ഏക സത്യദൈവം. അതുകൊണ്ട് അവൻ മടങ്ങി വരുമ്പോൾ എല്ലാ സൃഷ്ടികളും അവന്റെ മുമ്പിൽ മുട്ടുകൾ മടക്കും, മുഴങ്കാൽ മടക്കും എന്ന് പറഞ്ഞത് വെറുതെ അല്ല തിരുവചനം പറഞ്ഞത്. അപ്പോ എന്ത് സംഭവിക്കും? ഈ ലോകത്തുള്ള സകല ആളുകളും, ഹിറ്റ്ലറും മുസോളിനിയും എല്ലാ ആളുകളും, എല്ലാ പ്രമുഖന്മാരും, എല്ലാ വലിയ ആളുകളും, എല്ലാ മഹാന്മാരും അവന്റെ മുമ്പിൽ മുട്ടുകൾ മടക്കും. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് യേശു ക്രിസ്തു ജീവനോട്, അവന്റെ പുനരുത്ഥാനത്തിന്. അതുകൊണ്ട് നമ്മളൊരു വിശ്വാസി എന്ന നിലയിൽ ശക്തി കൊടുക്കേണ്ടത് യേശുവിന്റെ, യേശുക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു എന്നതിന് മാത്രമല്ല, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ഒരു അടിസ്ഥാന സത്യമായി അപ്പസ്തോലൻ പിന്നീട് അത് ആവർത്തിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാണ്, ഞങ്ങളുടെ പ്രഘോഷണവും വ്യർത്ഥമാണ്. അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ ഉത്ഥാനം എപ്പോഴും ഓർത്തിരിക്കണം. യേശു എന്ന് പറയുമ്പോൾ യേശു അവിടെ സന്നിഹിതനാണ്. പറഞ്ഞേ ഹല്ലേലൂയ. യേശു എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ ഒരു അനുഭവം ഞാൻ പറയട്ടെ. അതായത് ഇതിപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടല്ലോ. ഇതിപ്പോൾ നിങ്ങളെല്ലാവരും ഉള്ളത് കൊണ്ട് മനുഷ്യർ വരുന്ന ഒരു ആവേശമാണെന്ന് വേണേൽ പറയാം. അതായത് എന്താണ്, ഇതെല്ലാം നിങ്ങളെല്ലാവരും ഉണ്ട്. അപ്പം ഞാൻ പറയുമ്പോൾ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, നിങ്ങൾ കല്ലേലി പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ വേണമെങ്കിൽ ഇത് യേശുവിനെ കുറിച്ച് പറയാൻ അച്ഛനുള്ളൊരു ആവേശം എന്ന് പറയുന്നത് ഈ ആളുകളൊക്കെ ഉള്ളപ്പോൾ അവരുടെ ഒരു ആവേശമാണെന്ന് വേണേൽ പറയാം. ഞാൻ അനുഭവിക്കുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ. ഞാൻ ഈ യോഹന്നാന്റെ സുവിശേഷം റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഈ ക്യാമറയുടെ മുമ്പിലിരിക്കുമ്പോൾ വേറെ ആരുമില്ല, ഞാൻ തന്നെ ഉള്ളു. ഞാനും എൻ്റെ മുമ്പിലൊരു ക്യാമറയും, മനസ്സിലാവുന്നുണ്ടോ? വേറെ ഒറ്റ മനുഷ്യനും ഇല്ല. ഞാൻ ഒരു കാര്യം സത്യസന്ധമായിട്ട് നിങ്ങളോട് പറയട്ടെ, ഞാൻ ഈ സെക്കൻഡ് സാറ്റർഡേയിൽ നിങ്ങളോട് വചനം പ്രസംഗിക്കുന്നതിനേക്കാൾ കൂടുതൽ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ചില സമയത്ത് കണ്ണ് നിറഞ്ഞൊഴുകി കണ്ണൊക്കെ തുടച്ച് ഇതൊക്കെ കട്ട് ചെയ്ത് ഇങ്ങനെയാണ് ഞാൻ യോഹന്നാന്റെ സുവിശേഷം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞാൽ അത് ഞാൻ ഈ കഴിഞ്ഞ ഈ അവസാനത്തെ ഒരു എപ്പിസോഡ് എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് ഞാൻ അപ്പോൾ ആ എപ്പിസോഡിൻ്റെ നടുക്ക് ഞാൻ പറയുകയും ചെയ്തു. അന്ന് ഞാൻ പറഞ്ഞു, എന്തെന്നറിയോ, എനിക്കിത് സത്യം പറഞ്ഞാൽ പറയാൻ പറ്റുന്നില്ല. എനിക്ക് ഈശോയെക്കുറിച്ച് ഞാൻ പറയുന്ന സമയത്ത് ഈശോ എന്ന് പറയുമ്പോൾ ആ സ്റ്റുഡിയോ റൂമിനകത്ത് വേറെ ആരുമില്ല. നാല് ലൈറ്റും ഉണ്ട്, ഒരു ക്യാമറയുണ്ട്, ഞാനുമുണ്ട്, വേറെ ആരുമില്ല. ആ സ്റ്റുഡിയോ റൂമിനകത്ത് യേശു ക്രിസ്തു ജീവനോടെ ഇറങ്ങി വരും. പറഞ്ഞാൽ ഇത് എൻ്റെ അനുഭവമാണിത്, ഇതെൻ്റെ അനുഭവമാണ്, ഇതെൻ്റെ സാക്ഷ്യമാണിത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന്, നമ്മൾ യേശു എന്ന് പറയുമ്പോൾ, യേശുവിനെ കുറിച്ച് എന്തെങ്കിലും പറയുമ്പോൾ, യേശുവിൽ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ ഈശോ അങ്ങ് വരും. പറഞ്ഞാലിയാ, അത് എന്തോ, അത് മനസ്സിലാവുന്നുണ്ടോ, അത് എന്തോ ഒരു, നമ്മൾ ചിലപ്പോൾ വലിയ യാത്രയൊക്കെ കഴിഞ്ഞ് മടുത്ത് ചിലപ്പോൾ വളരെ, ഞാൻ തുറന്നങ്ങ് പറയുകയാണ്, വളരെ വെളുപ്പം കാലത്തൊക്കെ ആയിരിക്കും ഞാൻ ചിലപ്പോൾ ചെന്ന് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഉറക്കം ഒന്ന് ശരിയാവാതെ അങ്ങനെ ചിലപ്പോൾ രാത്രിയിലൊക്കെ വന്ന് ശരിക്കും മടുത്ത് ചിലപ്പോൾ തല പൊട്ടുന്ന തലവേദനയുടെ നടുവിൽ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ ഇങ്ങനെ ചെന്ന് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നത്. അത് കൊടുക്കണം, ഒരാഴ്ചയും കൊടുത്തില്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങനെ വിളി വന്നോണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആ അപ്പോൾ എന്താണെന്നറിയാം, ആ സമയത്ത് ഇതിങ്ങനെ ഈശോയെക്കുറിച്ച് പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ എല്ലാം മാറി, ക്ഷീണം മാറി, രോഗം മാറി, ശാപം മാറി, മടുപ്പ് മാറി, എല്ലാം മാറി ഈശോ എന്ന് പറയുമ്പോൾ. പറഞ്ഞേ ഹാലേലുയാ, പറഞ്ഞേ ഹാലേലുയാ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നതെന്നറിയാം, അതാണ് നമ്മുടെ കർത്താവിൻ്റെ അനന്യത, അതാണ് നമ്മുടെ കർത്താവിൻ്റെ പ്രത്യേകത. അവൻ നമ്മുടെ ഇടയിൽ ജീവനോടെ, ജീവനോടെ ഉണ്ട്, ജീവനോടെ ഉണ്ട്. പറഞ്ഞേ ഹാലേലുയാ, പറഞ്ഞേ ഹാലേലുയാ, ജീവനോടെയുണ്ട്. അപ്പോൾ ദൈവം വലിയ 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 വലിയ, അപ്പോൾ അതായത് ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിങ്ങനെ വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കിടയിലുണ്ട്. ഒന്ന് എഴുന്നേറ്റോ, ഒന്ന് എഴുന്നേറ്റോ. അപ്പോൾ കൈയും കാലും ഒന്ന് നൂരുകയും ചെയ്യും, ഒന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. കർത്താവുണ്ട് നമുക്കിടയിൽ, ശക്തമായിട്ട് ദൈവത്തെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം. വലിയൊരു കൃപാവരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, വലിയ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കാലൊക്കെ ഒന്ന് കണ്ടുപിടിച്ചിട്ട് പെട്ടെന്ന് ഒന്ന് എഴുന്നേക്ക്. അവനവൻ്റെ കാലുമായിട്ട് എഴുന്നേക്കാവും, അടുത്തുള്ളവൻ്റെ കാലുമായിട്ട് എഴുന്നേക്കരുത്. ഓക്കെ, പതുക്കെ എന്നിട്ട് നമുക്ക് നായ്ക്കമ്പറമ്പിൽ അച്ഛനെ അനുസ്മരിച്ചുകൊണ്ട് നമുക്ക് ചാടാം. ഓക്കെ, നമുക്ക് ചാടാം. അപ്പോൾ അറിയാലോ നമ്മുടെ എക്സസൈസ് എന്താണ്, യേശുവേ എന്ന് പറഞ്ഞിട്ട് ഒറ്റച്ചാട്ടം. അങ്ങനെ മൂന്ന് പ്രാവശ്യം ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു സൈക്കിൾ പൂർത്തിയാവുന്നത്. അങ്ങനെയാണത്. അപ്പോൾ യേശുവേ എന്ന് വിളിച്ചിട്ട് ഒറ്റച്ചാട്ടം, എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഒന്ന് എഴുന്നേറ്റ് അവനവൻ്റെ കാലൊക്കെ ഒന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഒന്ന് നിന്നോ. ഇപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ എന്താ എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ഇരുന്ന് എഴുന്നേൽക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. അതായത് നമുക്ക് കാലവിടെ ഉണ്ടോ എന്ന് സംശയം തോന്നും, അവിടെ ഉണ്ടോ, കാലവിടെ ഇല്ലേ എന്ന് നമുക്ക് സംശയമാവോ. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ പലരും. ഓക്കെ, റെഡി ആയോ? അവനവൻ്റെ കാല് തിരിച്ച് കിട്ടിയോ? കിട്ടി. ഒന്ന് ഒന്ന് കൈ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ ഇനി യേശുവേ എന്ന് വിളിച്ചിട്ട് ചാടിക്കോ, യേശുവേ, യേശുവേ, യേശുവേ. ആ അത് നന്നായിട്ടുണ്ട്. അത് ചാടാത്ത ചില അനുസരണക്കേടിൻ്റെ സന്തതികൾക്ക് വേണ്ടി കൂടി ഒരവസരം കൂടെ തരികയാണ്. ചാടിക്കൊള്ളുക, യേശുവേ, യേശു, യേശുവേ. ഒന്ന് കൈ ഉയർത്തി ശക്തമായിട്ട് ഒന്ന് കൈയടിച്ച് ശക്തമായിട്ട്, നന്നായിട്ട് 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 കരങ്ങളടിച്ച്, ഹാലേലുയ്യ, 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 ഹാലേലുയ്യ. ശക്തമായിട്ട് കരങ്ങളടിച്ച്, ശക്തമായിട്ട് പറഞ്ഞേ ഹാലേലുയ്യ, ഉറക്കെ പറഞ്ഞേ ഹല്ലേലുയ്യ, ഹല്ലേലുയ്യ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഇപ്പോൾ അടുത്ത വാക്യം വായിക്കാം. അടുത്ത വാക്യം മരിച്ചവരിൽ നിന്നുള്ള ഉത്ഥാനം വഴി വിശുദ്ധിയുടെ ആത്മാവിന് ചേർന്ന വിധം ശക്തിയിൽ ദൈവപുത്രനായി നിശ്ചയിക്കപ്പെട്ടവനുമാണ്. ഇനി അടുത്തത് അവൻ്റെ നാമത്തെ പ്രതി വിശ്വാസത്തിൻ്റെ വിധേയത്വം സകല ജാതികളുടെ ഇടയിലും ഉളവാകേണ്ടതിന് ഞങ്ങൾ കൃപയും അപ്പസ്തോല സ്ഥാനവും പ്രാപിച്ചിരിക്കുന്നു. അവൻ്റെ നാമത്തെ പ്രതി വിശ്വാസത്തിൻ്റെ വിധേയത്വം സകല ജാതികളുടെ ഇടയിലും ഉളവാകേണ്ടതിന് ഞങ്ങൾ കൃപയും അപ്പസ്തോല സ്ഥാനവും പ്രാപിച്ചിരിക്കുന്നു. അപ്പോൾ അടുത്തതായിട്ട് പറയുന്നത് പൗലോസ് അപ്പസ്തോലൻ്റെ വിജാതീയരുടെ ഇടയിലുള്ള ശുശ്രൂഷയെ സംബന്ധിച്ചാണ്. അദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തിന് സെയിൻറ്റ് പോൾസ് കോൾ ടു ദ ജെൻറ്റൈൽസ്, വിജാതീയർക്ക് വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ വിളി. ആ വചനം ഒരിക്കൽ കൂടെ വായിച്ച്, അവൻ്റെ നാമത്തെ പ്രതി വിശ്വാസത്തിൻ്റെ വിധേയത്വം. ആ വാക്കെന്ന് ഉറക്കെ പറഞ്ഞേ, ഉറക്കെ പറഞ്ഞേ, വിശ്വാസത്തിൻ്റെ വിധേയത്വം. ഉറക്കെ പറഞ്ഞേ, വിശ്വാസത്തിൻ്റെ വിധേയത്വം. അവൻ്റെ നാമത്തെ പ്രതി വിശ്വാസത്തിൻ്റെ വിധേയത്വം എന്ന് പറഞ്ഞാൽ എന്താ? വിശ്വാസത്തിൻ്റെ വിധേയത്വം എല്ലാ ജാതികളുടെ ഇടയിലും ഉളവാകേണ്ടതിന്. വായിക്കേ, വാക്യം വായിച്ചേ. വിശ്വാസത്തിൻ്റെ വിധേയത്വം എല്ലാ ജാതികളുടെ ഇടയിലും ഉള്ളവ. അത്ര മതി. വിശ്വാസത്തിന്റെ വിധേയത്വം എന്ന് പറഞ്ഞ എന്താ? അവന്റെ നാമത്തെ പ്രതി വിശ്വാസത്തിന്റെ വിധേയത്വം. എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? എന്താണ് നിങ്ങൾക്ക് മനസ്സിലായത്? ആ അവന്റെ നാമത്തിലുള്ള വിശ്വാസം എല്ലാവരിലും ഉണ്ടാകേണ്ടതിന്, അവന്റെ നാമത്തെ എല്ലാവരും വിശ്വസിക്കേണ്ടതിന്, അവന്റെ നാമത്തിലുള്ള വിശ്വാസം എല്ലാവർക്കും ഉണ്ടാകേണ്ടതിന്, എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അവന്റെ നാമത്തെ പ്രതി വിശ്വാസത്തിന്റെ വിധേയത്വം എല്ലാ ജാതികളുടെ ഇടയിലും ഉളവാകേണ്ടതിന് ഞങ്ങൾ കൃപയും അപ്പസ്തോല സ്ഥാനവും പ്രാപിച്ചിരിക്കുന്നു. അവന്റെ നാമത്തെ പ്രതി വായിച്ച് നോക്കി വായിക്കേ. അവന്റെ നാമത്തെ പ്രതി വിശ്വാസത്തിന്റെ വിധേയത്വം സകല ജാതികളുടെ ഇടയിലും ഉളവാകേണ്ടതിന് ഞങ്ങൾ കൃപയും അപ്പസ്തോല സ്ഥാനവും പ്രാപിച്ചിരിക്കുന്നു. ഇനി യേശുക്രിസ്തുവിന്റെ സ്വന്തമാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന നിങ്ങളും അതിൽ അവരിൽ ഉൾപ്പെടുന്നു. അപ്പോ എന്തിനാണ് യേശു നമ്മളെ വിളിച്ചത്? യേശുക്രിസ്തുവിന്റെ സ്വന്തമാകാൻ. നിങ്ങൾ വളരെ 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 ആഴമായിട്ട് മനസ്സിലാക്കണം. എന്നെ ഒന്ന് ശ്രദ്ധിച്ചേ. യേശുക്രിസ്തുവിന്റെ സ്വന്തമാകാൻ വിളിക്കപ്പെട്ടവരെന്ന് പറഞ്ഞാല് നിങ്ങൾ മറ്റേതെങ്കിലും ഒരു മതത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തൻ ആ ദൈവത്തോട് സ്നേഹത്തിൽ ഒന്നായി മാറുന്ന കാഴ്ച വളരെ കുറവാണ്. സ്നേഹത്തിൽ ഒന്നായി മാറുന്ന കാഴ്ച, ആ ദൈവത്തോട് സ്നേഹത്തിൽ ഒന്നായി മാറുക. ദൈവത്തിൻ്റെ അടുത്ത് ചെല്ലുന്നു, അല്ലെ ദൈവമാണെന്ന് വിചാരിക്കുന്ന ആളുടെ അടുത്ത് ചെല്ലുന്നു, പ്രാർത്ഥിക്കുന്നു, പോരുന്നു. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ വ്യത്യാസം യേശുക്രിസ്തുവിൻ്റെ സ്വന്തമാകാൻ, അവനോട് ഒന്നായി ചേരാൻ, അവനുമായി ഒന്നായി മാറാൻ, നമ്മൾ അവനിലും അവൻ നമ്മളിലും വസിക്കാൻ, അവൻ്റെ സഹവാസത്തിലേക്ക്. ബൈബിൾ ഉപയോഗിക്കുന്ന വാക്കുകളാണിതൊക്കെ. അവൻ്റെ സഹവാസത്തിലേക്ക് അപ്പസ്തോലന്മാരെ വിളിക്കുമ്പോൾ തന്നോടുകൂടെ ആയിരിക്കാനും പിശാചികളെ ബഹിഷ്കരിക്കാനും സുവിശേഷം പ്രസംഗിക്കാനും തന്നോടുകൂടെ ആയിരിക്കാനും അപ്പസ്തോലന്മാരോട് ഗെത്സെമനെ വെച്ച് പറയുന്നു, ഒരു മണിക്കൂർ നിങ്ങൾക്ക് എൻ്റെ കൂടെ ഉണർന്നിരിക്കാൻ കഴിയില്ലേ. അപ്പോൾ യേശുക്രിസ്തു നമ്മളെ വിളിച്ചത് എന്തിനാണെന്നറിയാമോ? കുറേ അനുഗ്രഹങ്ങൾ തന്ന് പറഞ്ഞുവിടാനല്ല, അവൻ്റെ സ്വന്തമാകാനാണ്. അതുകൊണ്ട് ആ വാക്യം വായിക്കാം. യേശുക്രിസ്തുവിൻ്റെ സ്വന്തമാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന നിങ്ങളും അവരിൽ ഉൾപ്പെടുന്നു. യേശുക്രിസ്തുവിൻ്റെ സ്വന്തമാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന നിങ്ങളും അവരിൽ ഉൾപ്പെടുന്നു. ദൈവത്തിൻ്റെ സ്നേഹഭാജനങ്ങളും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവരുമായി റോമായിലുള്ള നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും കൃപയും സമാധാനവും. ഓക്കെ, അപ്പോൾ വിശുദ്ധരാകാൻ മറ്റൊന്ന് എന്താണ്? യേശുക്രിസ്തുവിൻ്റെ സ്വന്തമാകാൻ, മറ്റേത് വിശുദ്ധരാകാൻ. അപ്പോൾ ദൈവം നമ്മളെ വിളിച്ചിരിക്കുക. അപ്പം നമ്മുടെ വിളി, അതിൻ്റെ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന് യേശുക്രിസ്തുവിൻ്റെ സ്വന്തമാകാൻ, രണ്ട് വിശുദ്ധരാ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എത്ര വാക്യമായി? ഏഴ് വാക്യമായി. ഈ ഏഴ് വാക്യം പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ചുരുക്കി പറയാൻ പോവാണ്, നിങ്ങൾ തന്നെ പറയണം. ഒന്നാമത്തേത് പൗലോസ് അപ്പസ്തോലൻ്റെ സെൽഫ് ഇൻട്രൊഡക്ഷൻ. എത്ര കാര്യങ്ങൾ? മൂന്ന് കാര്യങ്ങൾ. എന്തൊക്കെയാണ് പറഞ്ഞോളൂ? യേശുക്രിസ്തുവിൻ്റെ അടിമ, അപ്പസ്തോലനാകാൻ വിളിക്കപ്പെട്ടവൻ, സുവിശേഷത്തിന് വേണ്ടി പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവൻ. ഇനി അടുത്തത് എന്താണ് സുവിശേഷം? രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഇത് പഴയ നിയമത്തിൽ വിശുദ്ധ ലിഖിതങ്ങൾ വഴി നേരത്തെ മുൻകൂട്ടി വാഗ്ദാനം ചെയ്യപ്പെട്ടത് യേശുക്രിസ്തു എന്ന വ്യക്തിയെ സംബന്ധിക്കുന്നത്. മൂന്നാമത്തേത് പറഞ്ഞു. എന്താണ് യേശുക്രിസ്തു? യേശുക്രിസ്തുവിനെ കുറിച്ച് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഹിസ് ഹ്യൂമാനിറ്റി, ഹിസ് ഡിവിനിറ്റി. അവൻ്റെ മനുഷ്യത്വത്തെക്കുറിച്ച് പറയാൻ എന്ത് പറഞ്ഞു? അവൻ്റെ മനുഷ്യാവതാരം. അവൻ്റെ ദൈവത്വത്തെക്കുറിച്ച് പറയാൻ എന്ത് പറഞ്ഞു? അവൻ്റെ ഉത്ഥാനം. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഇനി പൗലോസ് അപ്പസ്തോലൻ പറയുകയാണ്, നിങ്ങൾ അവൻ്റെ സ്നേഹപാദനങ്ങളാകാൻ വിളിക്കപ്പെട്ടവരാണ്. നിങ്ങൾ രണ്ട് കാര്യങ്ങളാണ് നിങ്ങളെക്കുറിച്ച് പറയുന്നത്. എന്തൊക്കെയാണ്? യേശുക്രിസ്തുവിൻ്റെ സ്വന്തമാകാൻ വിളിക്കപ്പെട്ടവരും വിശുദ്ധരാകാനായി വിളിക്കപ്പെട്ടവരുമായ നിങ്ങൾ. വിശുദ്ധരാകാൻ യേശുക്രിസ്തുവിൻ്റെ സ്നേഹപാദ, അതായത് യേശുക്രിസ്തുവിൻ്റെ സ്വന്തമാകാൻ വിളിക്കപ്പെട്ടവർ, യേശുക്രിസ്തുവിൻ്റെ സ്നേഹപാദനമാകാൻ വിളിക്കപ്പെട്ടവർ, വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവരുമായ നിങ്ങൾ. ഇത്രയും കാര്യങ്ങളാണ് ഈ ഏഴ് വാക്യങ്ങളിൽ പറയുന്നത്. ഇനി എട്ട് മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. എട്ട് മുതലുള്ള വാക്യങ്ങൾ, നിങ്ങളുടെ വിശ്വാസം ഭൂമിയിൽ എല്ലായിടത്തും പ്രകീർത്തിക്കപ്പെടുന്നതിനാൽ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ആദ്യമേ ഞാൻ യേശുക്രിസ്തു വഴി എൻ്റെ ദൈവത്തിന് നന്ദി പറയുന്നു. അപ്പോൾ ഒന്നുകൂടെ വായിക്കാം. നിങ്ങളുടെ വിശ്വാസം ഭൂമിയിൽ എല്ലായിടത്തും പ്രകീർത്തിക്കപ്പെടുന്നതിനാൽ. മതി മതി മതി. നിങ്ങളുടെ വിശ്വാസം ഭൂമിയിൽ എല്ലായിടത്തും എങ്ങനെയാണ്? ഭൂമിയിൽ എല്ലായിടത്തും റോമാസഭയുടെ വിശ്വാസം പ്രകീർത്തിക്കപ്പെട്ടോ? ഇല്ല. പൗലോസ് ഉദ്ദേശിക്കുന്നത് എന്താണ്? അന്ന് അദ്ദേഹം ഭൂമി എന്ന് ഉദ്ദേശിക്കുന്നത് റോമാ സാമ്രാജ്യമാണ്, റോമൻ സാമ്രാജ്യം. ആ റോമൻ സാമ്രാജ്യത്തിലെ എല്ലാ സ്ഥലത്തും റോമായിലുള്ള സഭയുടെ വിശ്വാസത്തെക്കുറിച്ച് ആളുകൾ സംസാരിക്കാറുണ്ടായിരുന്നു. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വായിക്കാം. ഭൂമിയിൽ നിങ്ങളുടെ വിശ്വാസം ഭൂമിയിൽ എല്ലായിടത്തും പ്രകീർത്തിക്കപ്പെടുന്നതിനാൽ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ആദ്യമേ ഞാൻ യേശുക്രിസ്തു വഴി എൻ്റെ ദൈവത്തിന് നന്ദി പറയുന്നു, നന്ദി പറയുന്നു. അടുത്ത വാക്യം, ഞാൻ നിങ്ങളെ ഇടപെടാതെ പ്രാർത്ഥനയിൽ സ്മരിക്കുന്നു എന്നതിന്. ദൈവമാണ് എനിക്ക് സാക്ഷി, ദൈവ ഇഷ്ടത്താൽ എങ്ങനെയെങ്കിലും നിങ്ങളുടെ അടുത്ത് വന്നു ചേരാൻ ഇപ്പോഴെങ്കിലും സാധിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ സ്ഥൈര്യപ്പെടുത്താൻ എന്തെങ്കിലും ആത്മീയ വരം നിങ്ങൾക്ക് നൽകേണ്ടതിന് നിങ്ങളെ കാണാൻ ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു. എൻ്റെയും നിങ്ങളുടെയും വിശ്വാസം നമ്മെ പരസ്പരം പ്രോത്സാഹിപ്പിക്കുമല്ലോ. സഹോദരരെ, ഇത് നിങ്ങൾ മനസ്സിലാക്കണം, മറ്റു വിജാതീയരുടെ ഇടയിൽ എന്നതുപോലെ നിങ്ങളുടെ ഇടയിലും ഫലമുളവാകുന്നതിന് നിങ്ങളുടെ അടുക്കൽ വരാൻ ഞാൻ പലപ്പോഴും ഒരുങ്ങിയതാണ്. എന്നാൽ ഇതുവരെയും എനിക്ക് തടസ്സം നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഗ്രീക്കുകാരോടും അപരിഷ്കൃതരോടും വിജ്ഞാനികളോടും അജ്ഞന്മാരോടും ഞാൻ കടപ്പെട്ടവനാണ്. അതുകൊണ്ടാണ് റോമായിലുള്ള നിങ്ങളോടും സുവിശേഷം പ്രസംഗിക്കാൻ ഞാൻ തീവ്രമായി ആഗ്രഹിക്കുന്നത്. സുവിശേഷത്തെപ്പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല. അതായത് നാല് കാര്യങ്ങൾ പൗലോസിലേക്ക് പറയാൻ പോവാണ് ഈ പാരഗ്രാഫിൽ. നാല് കാര്യങ്ങൾ നമ്മൾ വായിച്ചതിൻ്റെ വെളിച്ചത്തിൽ നാല് കാര്യങ്ങൾ കാണാൻ പോവാണ്. ഒന്നാമത്തെ കാര്യം, ഞാൻ നിങ്ങളെ ഓർമ്മിക്കുന്നു. രണ്ടാമത്തെ കാര്യം എന്താണ്? രണ്ടാമത്തെ കാര്യം, ഞാൻ എന്ത് ചെയ്യുന്നു? നിങ്ങളെ കാണാൻ അതിയായി ആഗ്രഹിക്കുന്നു. മൂന്നാമത്തേത്, ഞാൻ ഇപ്പോൾ തടസ്സം നേരിടുന്നു. നാലാമത്തേത്, ഞാൻ ലജ്ജിക്കുന്നില്ല. മനസ്സിലായോ? ഇങ്ങനെ നാല് കാര്യങ്ങളാണ് അപ്പസ്തോലൻ പറയുന്നത്. നാല് കാര്യങ്ങൾ നിങ്ങൾ ഞാൻ പറയുന്നതിനകത്ത് കണ്ടെത്തണം. ഒന്ന്, ഞാൻ നിങ്ങളെ ഓർമ്മിക്കുന്നു. ഞാൻ നിങ്ങളെ അനുസ്മരിക്കുന്നു. അത് എത്രാമത്തെ വാക്യത്തിലാണ്? അത് കണ്ടെത്തി പറഞ്ഞ്, ഞാൻ നിങ്ങളെ ഓർക്കുന്നു. ഒമ്പത്, ഞാൻ നിങ്ങളെ ഇടപെടാതെ പ്രാർത്ഥനയിൽ സ്മരിക്കുന്നു എന്നതിന്. പുത്രന്റെ സുവിശേഷം വഴി ആത്മനാ ശുശ്രൂഷിക്കുന്ന ദൈവമാണ് എനിക്ക് സാക്ഷി. രണ്ടാമത്തേത്, ഞാൻ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കും. ഐ ലോങ് ടു സീ യു. ഞാൻ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു. അത് വാക്യം പത്ത്. മൂന്നാമത്തേത് പറയുകയാണ്, പക്ഷേ എനിക്കതിന് തടസ്സം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. തടസ്സം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ ഞാൻ നിങ്ങളോട് കടപ്പെട്ടവനാണ്. ഐ എം ബൗണ്ട്. ഞാൻ നിങ്ങളോട് കടപ്പെട്ടവനാണ്. അതാണ് മൂന്നാമത്തേത്, ഞാൻ നിങ്ങളോട് കടപ്പെട്ടവനാണ്. നാലാമത്തേത്, ഞാൻ ലജ്ജിക്കുന്നില്ല. ഈ നാല് വാക്കുകൾ പഠിച്ചാൽ ഈ പാരഗ്രാഫ് പഠിക്കാം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ശ്രദ്ധിച്ചിരിക്കുക. ഒന്ന്, ഞാൻ നിങ്ങളെ അനുസ്മരിക്കുന്നു എന്ന് പറഞ്ഞ്, ഞാൻ നിങ്ങളെ അനുസ്മരിക്കുന്നു. രണ്ട്, ഞാൻ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു. മൂന്ന്, ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ഞാൻ കടപ്പെട്ടിരിക്കുന്നു. നാല്, ഞാൻ ലജ്ജിക്കുന്നില്ല. നാല് ഒന്ന് പറഞ്ഞ്. ഒന്ന്, നിങ്ങളെ ഞാൻ അനുസ്മരിക്കും. ഞാൻ നിങ്ങളെ അനുസ്മരിക്കുന്നു. രണ്ട്, നിങ്ങളെ കാണാൻ ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു. മൂന്ന്, ഞാൻ കടപ്പെട്ടിരിക്കുന്നു. നാല്, ഞാൻ ലജ്ജിക്കുന്നില്ല. ഈ നാല് കാര്യങ്ങളാണ്, ഞാൻ അത് വിശദീകരിക്കാം. ആ നാല് കാര്യങ്ങൾ ഒന്ന്, അദ്ദേഹം പറയുകയാണ്, ഞാൻ നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇത് പൗലോസ് അപ്പസ്തോലൻ സ്ഥാപിച്ച ഒരു സഭയല്ല. പൗലോസ് അപ്പസ്തോലൻ സ്ഥാപിച്ച ഒരു സഭയല്ലാതിരുന്നിട്ട് കൂടി അദ്ദേഹം എന്ത് ചെയ്യുന്നു? അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, ഈ കൊരിന്തോസ് ലേഖനത്തിൽ പറയുന്നുണ്ട്, എല്ലാ സഭകളെക്കുറിച്ചും ഞാൻ ഈറ്റുനോവ് അനുഭവിക്കുന്നുണ്ട്. ഓരോ സഭയെക്കുറിച്ചുള്ള ഭാരം എന്നെ അലട്ടുന്നുണ്ട്. അതിനൊന്ന് വായിക്കാം. കൊരിന്തോസ് ലേഖനത്തിൽ അപ്പസ്തോലൻ പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളെല്ലാ ആളുകളെ എല്ലാ സഭകളെക്കുറിച്ചുമുള്ള പ്രയാസം എന്നെ അലട്ടുന്നുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി.
യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഇനി അതായത് വായിച്ചേ രണ്ട് കൊരിന്തോസ് 11-ാം അധ്യായം, 2 കൊരിന്തോസ് 11-ാം അധ്യായം 23 മുതൽ ഒന്ന് വായിച്ചേ. 2 കൊരിന്തോസ് 11:23 വായിക്കാവോ? ഉറക്കെ വായിച്ചേ. അവർ ക്രിസ്തുവിന്റെ ദാസന്മാരാണോ? ഉന്മത്തനെ പോലെ ഞാനും പറയുന്നു, ഞാൻ കുറെ കൂടി മെച്ചപ്പെട്ട ദാസനാണ്. അവരെക്കാൾ വളരെയേറെ ഞാൻ അധ്വാനിച്ചു, വളരെ കൂടുതൽ കാരാഗ്രഹവാസം അനുഭവിച്ചു, എണ്ണമറ്റ വിധം പ്രകരമേറ്റു, പലതവണ മരണവക്രത്തിൽ അകപ്പെട്ടു, 5 പ്രാവശ്യം യഹൂദരുടെ കൈകളിൽ നിന്ന് ഒന്നു കുറെ 40 അടി വീതം ഞാൻ കൊണ്ടു, 3 പ്രാവശ്യം വടി കൊണ്ട് അടിക്കപ്പെട്ടു, ഒരിക്കൽ കല്ലെറിയപ്പെട്ടു, 3 പ്രാവശ്യം കപ്പലപകടത്തിൽപ്പെട്ടു, 1 രാത്രിയും 1 പകലും കടലിൽ ഒഴുകി നടന്നു. തുടരെ തുടരെയുള്ള യാത്രകൾക്കിടയിൽ നദികളിൽ വെച്ചും കൊള്ളക്കാരിൽ നിന്നും സ്വന്തക്കാരിൽ നിന്നും വിജാതീയരിൽ നിന്നും എനിക്ക് അപകടങ്ങളുണ്ടായി. നഗരത്തിൽ വെച്ചും വിജനപ്രദേശത്ത് വെച്ചും കടലിൽ വെച്ചും അപകടങ്ങളിൽ അകപ്പെട്ടു. വ്യാജ സഹോദരങ്ങളിൽ നിന്നുള്ള അപകടങ്ങൾക്കും ഞാൻ അധീനനായി. കഠിനാധ്വാനത്തിലും വിഷമസന്ധികളിലും നിരവധി രാത്രികളിലെ ജാഗരണത്തിലും വിശപ്പിലും ദാഹത്തിലും പലപ്പോഴും ഉപവാസത്തിലും തണുപ്പിലും നഗ്നതയിലും ഞാൻ ജീവിച്ചു. ഇവയ്ക്കെല്ലാം പുറമേ സകല സഭകളെയും കുറിച്ചുള്ള എൻ്റെ ഉത്കണ്ഠ അനുദിനം എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. കണ്ടോ, ഇതിന് പുറമെ സകല സഭകളെയും കുറിച്ചുള്ള ഉത്കണ്ഠ അനുദിനം എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. ആര് ബലഹീനനാകുമ്പോഴാണ് ഞാൻ ബലഹീനനാകാത്തത്? ആര് തെറ്റ് ചെയ്യുമ്പോഴാണ് എൻ്റെ ഹൃദയം കത്തി എരിയാത്തത്? കണ്ടോ, ഇതായിരുന്നു പൗലോസിൻ്റെ ഹൃദയം. അതുകൊണ്ട് അദ്ദേഹം സ്ഥാപിച്ച സഭയല്ലാതിരുന്നിട്ട് കൂടി അദ്ദേഹം റോമാ സഭയെക്കുറിച്ച് അദ്ദേഹം ആ സഭയെ ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു. പറഞ്ഞേ ഹാലേലുയാ. എന്നുറക്കെ പറഞ്ഞേ ഹാലേലുയാ, ഹാലേലുയാ. അതുകൊണ്ട് നമ്മൾ മനസ്സിലായി, നമ്മൾ കേരളത്തിൽ നമ്മൾ സുരക്ഷിതരായിട്ട് കഴിയുന്നു. ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലെ അവസ്ഥ ഇപ്പോൾ അതല്ല. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു അച്ഛൻ അറസ്റ്റ് ചെയ്യപ്പെട്ടതിനെ കുറിച്ച് കേട്ടു. അച്ഛനെ അറസ്റ്റ് ചെയ്തത് അച്ഛൻ്റെ ആ സ്ഥാപനത്തിൽ, അതായത് ഒരു റിന്യൂവൽ സെൻ്ററിൽ അച്ഛൻ എന്ത് ചെയ്യുന്നറിയാമോ, ഒരു ഒരു ആളുകൾക്ക് പ്രാർത്ഥിക്കാൻ സാഹചര്യം കൊടുത്തു, പ്രാർത്ഥിക്കാനുള്ള അവസരം കൊടുത്തു എന്നുള്ളതാണ് അച്ഛൻ ചെയ്തതിട്ട് അച്ഛനെ അറസ്റ്റ് ചെയ്തു. അതുമായി ബന്ധപ്പെട്ട ഒരു സിസ്റ്റർ വക്കീലാണ് എന്നെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് മെസ്സേജ് ഇവിടെ ഇടയ്ക്ക്. അപ്പോൾ എന്നോട് പറഞ്ഞു ബെയിൽ കിട്ടിയിട്ടില്ല, ജാമ്യം കിട്ടിയിട്ടില്ല, പ്രാർത്ഥിക്കണം. 3-4 മാസം കഴിഞ്ഞിട്ടാണ് ജാമ്യം കിട്ടുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ആസൂത്രിതമായ ആക്രമണങ്ങൾ, അറ്റാക്കുകൾ ക്രിസ്ത്യാനികൾക്കെതിരെ പലയിടങ്ങളിലും ശക്തമായിട്ട് ഈ നാളുകളിൽ, പ്രത്യേകിച്ച് ഈ നാളുകളിൽ, ഒരു കഴിഞ്ഞ 1-6 മാസത്തിനിടയിൽ ശക്തമായിട്ടുണ്ടാവുന്നു. പറഞ്ഞു ഹാലേലുയ. അതായത് ഇന്ത്യയിലെ ഒരു വൈദികൻ എന്ത് ചെയ്തു, ആ അച്ഛൻ്റെ ഇടവകപ്പെട്ട ഒരു ആളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇടവകപ്പെട്ട സൺഡേ സ്കൂൾ അധ്യാപകനെ മറ്റാണ് അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്തിട്ട് അത് ചോദിക്കാൻ വേണ്ടി, അത് എന്താണ് കാര്യമെന്ന് അന്വേഷിക്കാൻ വേണ്ടി അച്ഛൻ വക്കീലൂടെയാണ് അവിടെ ചെന്നാണ് ചെന്നപ്പോൾ അച്ഛനെ പിടിച്ച് അകത്തിട്ടു. 4 മാസം കണ്ടു കഴിഞ്ഞാണ് പുറത്തു വിട്ടത്. പറഞ്ഞേ ഹാലേലുയ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് ഇപ്പോഴത്തെ ഇന്ത്യയിലെ അവസ്ഥ. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഭാരതത്തിലെ സഭകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഓരോ ഇടങ്ങളിലുമുള്ള സഭയെ ഓർത്ത് ആകുലപ്പെട്ട് പ്രാർത്ഥിക്കണം. പറഞ്ഞേ ഹാലേലുയ. പറഞ്ഞേ ഹാലേലുയ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മിഷണറിമാർക്കെതിരെ എടുക്കുന്ന പല കേസുകളിലെ അതിൽ ഏതാണ്ട് മിക്കവാറും കേസുകളെല്ലാം തന്നെ വ്യാജമാണ്. മിക്കവാറും കേസുകളെല്ലാം തന്നെ കള്ളക്കേസുകളാണ്. ഈ കള്ളക്കേസുകൾ എടുത്തിട്ട് അറസ്റ്റ് ചെയ്തിട്ട് ജാമ്യം കൊടുക്കത്തില്ല, മാസങ്ങൾ അവിടെ ഇട്ടിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഒടുവിൽ എല്ലാം കഴിഞ്ഞിട്ട് ഈ കേസുകളെല്ലാം വിചാരണ ഏതെങ്കിലും ഒരു കാലത്ത് 4 കൊല്ലമോ 5 കൊല്ലമോ ഒക്കെ കഴിഞ്ഞ് ഈ കേസ് വിചാരണ ചെയ്ത് കഴിയുമ്പോൾ മിഷണറിമാരെ വെറുതെ വിടും. പക്ഷേ ഈ 5 കൊല്ലത്തിനിടയിൽ 10,000,000 രൂപയുടെ ബാധ്യത, പിന്നെ അതുപോലെ തന്നെ ദാരിദ്ര്യം, കടക്കെണി, വക്കീലിന് കൊടുത്ത പൈസ, പിന്നെ ഇങ്ങനെ 100 കാര്യങ്ങളിൽപ്പെട്ട് ഇവരെ നാമാവശേഷമാക്കും. പറഞ്ഞേ ഹാലേലുയ. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് ഇപ്പോൾ ഭാരതത്തിലെ അവസ്ഥ. പറഞ്ഞേ ഹാലേലുയ. അതുകൊണ്ട് അത് കാണാതിരുന്നിട്ട് കാര്യമൊന്നുമില്ല. നമ്മളത് എന്ത് ചെയ്യണം? അത് മനസ്സിലാക്കേണ്ടത് ഹൃദയത്തിൽ വെച്ചിട്ട്
പ്രാർത്ഥിക്കണം ഹൃദയത്തിൽ വെച്ച്. ഞാൻ താഴോട്ട് വരുമ്പോൾ ഒരു കാര്യം പറയാം, ഹൃദയത്തിൽ വെച്ചിട്ട് പ്രാർത്ഥിക്കണം. ഹൃദയത്തിൽ വെച്ചിട്ട് പ്രാർത്ഥിച്ചാൽ വേറെ കാര്യങ്ങൾ സംഭവിക്കും. ഹൃദയത്തിൽ വെച്ച് ഭാരപ്പെട്ട് പ്രാർത്ഥിക്കണം. പറഞ്ഞ ഹല്ലേലൂയ. സുവിശേഷം പ്രഘോഷിക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ അടിസ്ഥാനപരമായ അവകാശമാണ്. അവകാശം അത് തടയാൻ ഈ ഭൂമിയിൽ ഒരു മനുഷ്യനും അവകാശമില്ല. പറഞ്ഞ ഹല്ലേലൂയ. നമുക്ക് മനസ്സിലായല്ലോ, സുവിശേഷം പ്രഘോഷിക്കുക എന്നുള്ളത് ഒരു മനുഷ്യന്റെ അടിസ്ഥാന അവകാശമാണ്. അത് തടയാൻ ഈ ഭൂമിയിൽ ഒരു ഭരണാധികാരിക്കും ഒരു ഗവൺമെന്റിനും ഒരു വ്യവസ്ഥിതിക്കും ഒരു സംവിധാനത്തിനും അവകാശമില്ല, അധികാരമില്ല. അത് സമ്മതിച്ചു തരില്ല, അങ്ങനെ സമ്മതിക്കാൻ പറ്റില്ല. പറഞ്ഞ ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടല്ലോ. അതായത് ഒരിക്കൽ നമ്മൾ ഒരു സത്യം അറിഞ്ഞാൽ അത് വിളിച്ചു പറയാനുള്ള അവകാശം ഈ ലോകത്ത് ഏത് മനുഷ്യനും ഉണ്ട്, ഏത് രാജ്യത്തും ഉണ്ട്, ഏത് സാഹചര്യത്തിലും ഉണ്ട്. അത് തടയാൻ ആർക്കും അവകാശമില്ല. മനസ്സിലായല്ലോ. അപ്പൊ അതുകൊണ്ട് അത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. പറഞ്ഞ ഹല്ലേലൂയ. ഇനി അത് തടഞ്ഞാൽ നമ്മൾ തല്ലാനൊന്നും പോവില്ല. എന്ത് ചെയ്യും നമ്മൾ? ഇത്രയേ നമുക്ക് ചെയ്യാനുള്ളത്, ഇത്രയേ ഉള്ളൂ. സാമ്രാജ്യങ്ങൾ തകിടം മറിയാൻ മനുഷ്യ വിശ്വാസിയുടെ കയ്യിലുള്ള മാരകായുധം എന്ന് പറയുന്നത് പ്രാർത്ഥനാ പായകളാണ്. പ്രാർത്ഥനാ പായകൾ മനസ്സിലാവുന്നുണ്ടോ? സാമ്രാജ്യങ്ങളെ വലിച്ച് താഴെയിടാൻ, മനസ്സിലായല്ലോ, ഔദ്ധത്യത്തിൽ ഔദ്ധത്യം പൂണ്ടിട്ട് അഹങ്കാരം പൂണ്ടിട്ട് മനുഷ്യനെ ഞെരുക്കുന്ന ഭരണാധിപന്മാരെ വലിച്ച് താഴെയിടാൻ വിശ്വാസിയുടെ കയ്യിലുള്ള സംഹാരായുധം വോട്ട് ബാങ്ക് അല്ല, വോട്ടല്ല, പ്രാർത്ഥനയാണ്. പ്രാർത്ഥന. പറഞ്ഞ ഹല്ലേലൂയ. അതുകൊണ്ട് വിശ്വാസികൾ എന്നറിയോ, നമ്മൾ ഈ ദൈവം ചില കാര്യങ്ങൾ അനുവദിച്ചു കൊടുക്കുന്ന എന്നറിയോ, നമ്മൾ ഉണരാത്തത് കൊണ്ടാണ്. നമ്മളിങ്ങനെ ചത്ത് കിടക്കുന്നത് കൊണ്ടാണ് നമ്മുടെ തലേ കയറി ആളുകൾ നിരങ്ങുന്നത്. നമ്മൾ വിശ്വാസി ചത്ത് കിടക്കുന്നത് കൊണ്ടാണ്. നമ്മളെ ഇത് ബാധിക്കുന്നില്ലല്ലോ, നമ്മുടെ വിഷയമല്ലല്ലോ ഇതൊന്നും. നമുക്ക് എങ്ങനെ നമ്മൾ ഇങ്ങനെ അങ്ങനെ ഇങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നാല് കാട്ടിക്കൂട്ടലുകൾ കാണിച്ചിട്ട് നമ്മുടെ കാര്യങ്ങൾ നടന്നിട്ട് നമ്മുടെ റേഷൻ കാർഡ് ശരിയാക്കി അരി വാങ്ങിച്ച് ജീവിക്കാം? ഇതിനപ്പുറത്ത് നമുക്കൊരു കൺസേൺ ഉണ്ടാവുന്നില്ലല്ലോ. അതുകൊണ്ടാണ് ഈ നാട്ടിലുള്ള സകല ആളുകളും നമ്മുടെ തലേ കയറി നിരങ്ങുന്നത്. പറഞ്ഞു ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് മനസ്സിലാവേണ്ടത് എന്തറിയാം, ഇത് സഭകളെ കുറിച്ച് അപ്പസ്തോലൻ ഭാരപ്പെട്ടു, അദ്ദേഹം ആകുലപ്പെട്ടു. സഭകളെ കുറിച്ച് അദ്ദേഹത്തിന് ആകുലത ഉണ്ടായി. സഭകളെ കുറിച്ചുള്ള ആകുലത അദ്ദേഹത്തെ വേട്ടയാടി. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്തെന്നറിയാം, നമ്മളിങ്ങനെ ഉണ്ട് ഉറങ്ങുകയും കഴിയരുത്. അവനവന്റെ കാര്യം മാത്രം ഇങ്ങനെ അന്വേഷിച്ച് ഉണ്ട് ഉറങ്ങുകയും കഴിയരുത്. സഭകളെ കുറിച്ച് ആകുലപ്പെടണം. അപ്പോസ്തലൻ പറയാണ് ആരെ കുറിച്ച്? അത് ഓരോ സഭകളെ കുറിച്ച്. ഇതിനെല്ലാം പുറമെ ഓരോ സഭകളെയും കുറിച്ചുള്ള വേദന എന്നെ അനുദിനം അലട്ടിക്കൊണ്ടിരുന്നു. ആര് ബലഹീനനാകുമ്പോഴാണ് ഞാൻ ബലഹീനനാകാത്തത്? ആര് വേദന സഹിക്കുമ്പോഴാണ് എൻ്റെ ഹൃദയം കത്തിയെരിയാത്തത്? അപ്പോ വായിച്ചേ, അടുത്ത വാക്യം വായിച്ചേ. റോമാലേഖനത്തിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്താണ് ഒന്നാമത്തേത്? ഞാൻ നിങ്ങൾക്ക് വേണ്ടി. ഓ, നിങ്ങൾ ചുമ്മാ ഉറങ്ങി കിടക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞാൻ നിങ്ങളെ ഓർമ്മിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തെ എന്താണ്? ഞാൻ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു. ആഗ്രഹിക്കുന്നു. രണ്ട് കാര്യങ്ങൾക്കാണ് ഞാൻ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നത്. വായിച്ചേ 11. നിങ്ങളെ സ്ഥൈര്യപ്പെടുത്താൻ എന്തെങ്കിലും ആത്മീയ വരം നിങ്ങൾക്ക് നൽകേണ്ടതിന് നിങ്ങളെ കാണാൻ ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു. എൻ്റെയും നിങ്ങളുടെയും വിശ്വാസം നമ്മെ പരസ്പരം പ്രോത്സാഹിപ്പിക്കുമല്ലോ. സഹോദരരെ, ഇത് നിങ്ങൾ മനസ്സിലാക്കണം. മറ്റു വിജാതീയരുടെ ഇടയിൽ എന്നതുപോലെ നിങ്ങളുടെ ഇടയിലും ഫലമുളവാകുന്നതിന് നിങ്ങളുടെ അടുക്കൽ വരാൻ. രണ്ട് കാര്യങ്ങൾക്കാണ് ഞാൻ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നത്. ആ രണ്ട് കാര്യങ്ങൾ, ഒന്ന് വിശ്വാസികൾക്ക് ഞാൻ നിങ്ങളെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആത്മീയ വരം എനിക്ക് തരാൻ പറ്റും. നിങ്ങളൊരു ദൈവഭക്തനെ സമീപിക്കുമ്പോൾ ആ ദൈവഭക്തനിൽ നിന്ന് ഒരു ആത്മീയ കൃപ നിങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. പറഞ്ഞ ഹല്ലേലൂയ. അതായത് നിങ്ങൾ ദൈവികമായൊരു സംവിധാനത്തിലേക്ക് വരുമ്പോൾ അവിടെ വെച്ച് നിങ്ങൾ ഒരു ആത്മീയ കൃപ സ്വീകരിക്കുന്നുണ്ട്. അത് ചെയ്യപ്പെടുന്നുണ്ട്. ഒരു കൃപ നിങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നിങ്ങൾ ജ്ഞാനിയായി ഒരുവനെ കണ്ടെത്തിയാൽ നിന്റെ പാദങ്ങൾ നിരന്തരം അവൻ്റെ പടിവാതുക്കലെ സ്പർശിക്കണം എന്ന് വചനമുണ്ട്. എന്താണ്? നിങ്ങൾ ജ്ഞാനിയായ ഒരു ദൈവഭക്തനെ നിങ്ങൾ കണ്ടെത്തിയാൽ അവനെ നിങ്ങൾ സന്ദർശിക്കണം, അവിടെ നിങ്ങൾ പോകണം. അതാണ് പറയുന്നത്. അപ്പോൾ അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ എന്തിനാണ് ഞാൻ ഈ കോറിന്തിൽ കിടക്കുന്ന എവിടെ വെച്ചാൽ ഇത് എഴുതിയത്? അയ്യോ ഈ ലേഖനം എഴുതി ഞാൻ, എനിക്ക് അംനീഷ്യ ഉണ്ട്, അംനീഷ്യ. ഇത് എവിടെ വെച്ചാണ് എഴുതിയത്? കോരന്തിലെ ഏത് സ്ഥലമായിരുന്നത്? കെങ്കറെ. എന്താണ് കെങ്കറെ? കെങ്കറ സഭ, കെങ്കറയിലെ സഭയിലെ ശുശ്രൂഷക ആരായിരുന്നു? ഫോയിബ. ഫോയിബ, ആ ഫോയിബ, ഫോയിബ. അപ്പൊ കെങ്കറയിൽ ഇരിക്കുന്ന എനിക്ക് നിങ്ങളുടെ കാര്യത്തിൽ എന്തിനാണ് താല്പര്യം? നിങ്ങളെ കാണുന്നത് എന്തിനാണ്? ഞാൻ നിങ്ങളെ കണ്ടാൽ എനിക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആത്മീയ വരം തരാൻ പറ്റും. വിശ്വാസികൾക്ക് അതാണ്, വിശ്വാസികളെ കാണുന്നത് ആത്മീയ വരം. ഇനി അവിശ്വാസികളെ കാണുന്നതോ? ഞാൻ നിങ്ങളുടെ ഇടയിൽ വലിയൊരു കൊയ്ത്ത് പ്രതീക്ഷിക്കുന്നുണ്ട്. അവിശ്വാസം, ഞാൻ വന്നു കഴിയുമ്പോൾ ഞാൻ സുവിശേഷം പ്രസംഗിച്ചിട്ട് കുറെ അവിശ്വാസികളെ കൂടി സഭയിലെ അംഗങ്ങളാക്കി മാറ്റാൻ എനിക്ക് പറ്റും. പറഞ്ഞ ഹല്ലേലൂയാ. രണ്ട് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെ കാണാൻ അതിയായി ആഗ്രഹിക്കുന്നു. ഞാൻ നിങ്ങളെ കാണാൻ അതിയായി ആഗ്രഹിക്കുന്നു. രണ്ട് കാര്യങ്ങൾ എന്താണ്? ഒന്ന്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആത്മീയ വരം തരാൻ. രണ്ട്, നിങ്ങളുടെ ഇടയിൽ വിശ്വാസത്തിന്റെ വലിയൊരു കൊയ്ത്ത് നടക്കാൻ വേണ്ടി ഞാൻ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു. ഇനി മൂന്നാമത്തേത് ഏതാണ്? അപ്പോസ്തലൻ ഞാൻ എന്ന് പറഞ്ഞ് അതെ, മൂന്നാമത്തേത് ഏതാണ്? ഞാൻ കടപ്പെട്ടവനാണ്, കടപ്പെട്ടവനാണ്. അത് വായിച്ചേ സഹോദരരെ, ഇത് നിങ്ങൾ മനസ്സിലാക്കണം. മറ്റു വിജാതീയരുടെ ഇടയിൽ എന്ന പോലെ നിങ്ങളുടെ ഇടയിലും ഫലമുളവാകുന്നതിന് നിങ്ങളുടെ അടുക്കൽ വരാൻ ഞാൻ പലപ്പോഴും ഒരുങ്ങിയതാണ്. എന്നാൽ ഇതുവരെയും എനിക്ക് തടസ്സം നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഗ്രീക്കുകാരോടും അപരിഷ്കൃതരോടും വിജ്ഞാനികളോടും അജ്ഞന്മാരോടും ഞാൻ ഉണ്ടോ ബൗണ്ട് എന്നാ പറയുന്നത്? ബൗണ്ട്, ബൗണ്ട് എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താ? ദേ ബൗണ്ട് എന്ന് പറഞ്ഞാൽ ദൈത, എന്നെ നോക്കും, ദൈതാണ് ബൗണ്ട്. എന്താ കെട്ടിയിടപ്പെടുക എന്നാ, ബൈൻഡ് ബൗണ്ട് അല്ലേ, കെട്ടുക എന്നാ. ഐ എം ബൗണ്ട് എന്നാണ് പൗലോസ് ഉപയോഗിക്കുന്ന വാക്ക്, ഇംഗ്ലീഷിൽ ബൗണ്ട് എന്നാണ്, ബൗണ്ട്. ഞാൻ കടപ്പെട്ടവനാണ് എന്ന് മലയാളത്തിൽ, ശരിക്കും പറഞ്ഞാൽ എന്താണ്, ഞാൻ കെട്ടപ്പെട്ടവനാണ്. നിങ്ങളുടെ അടുത്ത് വരാൻ എനിക്ക് ഞാൻ വന്നേ പറ്റില്ല. കാരണം എന്താ? ഞാൻ കെട്ടപ്പെട്ടവനാണ്. എന്താ കാര്യം എന്നറിയോ? പറ, ഞാൻ ആരാണ്? എങ്ങനെയാണ് പൗലോസ് തന്നെ പരിചയപ്പെടുത്തിയത്? ഞാൻ ആരാണ്? യേശുക്രിസ്തുവിന്റെ ആ അടിമ, അതാണ് അടിമയുടെ ബോഡി ലാംഗ്വേജ് ആണ് അടിമ. ഞാൻ അടിമയായോണ്ട് അവൻ എങ്ങോട്ട് പോകാൻ പറഞ്ഞാലും ഞാൻ പോകാൻ കെട്ടപ്പെട്ടവനാണ്. ഐ എം ബൗണ്ട്. ഞാൻ അടിമയായതുകൊണ്ട് അവൻ എങ്ങോട്ട് പോകാൻ പറഞ്ഞാലും ഞാൻ കെട്ടപ്പെട്ടവനാണ്, എനിക്ക് പോയേ പറ്റൂ. ഇനി ഇതിൻ്റെ വലിയ പാരഡോക്സ് എന്തെന്നറിയാം? ഇതിൻ്റെ വലിയ ഒരു സങ്കടകരമായ ഇതിൻ്റെ അന്ത്യം എന്തെന്നറിയാം? ഒടുവിൽ പൗലോസ് റോമിൽ എത്തുന്നത് കെട്ടപ്പെട്ടവനായിട്ടാണ്. ഒരു പട്ടാളക്കാരൻ്റെ കയ്യിൽ ചങ്ങല വെച്ച് കൈകൂട്ടിക്കെട്ടി കെട്ടപ്പെട്ടവനായിട്ടാണ് ഒടുവിൽ അദ്ദേഹം റോമിൽ കാലുകുത്തുന്നത്. കണ്ടോ, ഇതാണ് അപ്പസ്തോലന്മാർ പറഞ്ഞ വാക്കുകൾ പ്രവചനങ്ങളായിട്ട് മാറുന്നത്. ഞാൻ കെട്ടപ്പെട്ടവനാണ്, എനിക്ക് നിങ്ങളെ കണ്ടേ പറ്റൂ. നിങ്ങളെ കാണാൻ ഒടുവിൽ ഞാൻ എത്താൻ പോകുന്നത് എങ്ങനെയാണെന്നറിയോ? കെട്ടപ്പെട്ടവനായിട്ട്. പറഞ്ഞേ ഹല്ലേലൂയാ. അതാണ് മൂന്നാമത്തേത്, ഐ എം ബൗണ്ട്. നാലാമത്തേത്, ഞാൻ ലജ്ജിക്കുന്നില്ല. പതിനാറാമത്തെ വാക്യം വായിക്കാം, സുവിശേഷത്തെ പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല. സുവിശേഷത്തെ പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല എന്തെന്നാൽ വിശ്വസിക്കുന്ന ഏവർക്കും, ആദ്യം യഹൂദർക്കും പിന്നീട് ഗ്രീക്കുകാർക്കും, അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്. അയ്യോ, ഒരു 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 സംഭവം വരാൻ പോവാണ്. ദൈവശക്തിയാണ് നമ്മൾ ഈ റോമാലേഖനത്തിലേക്ക് എത്തിച്ചത്. ഈ വാക്യമാണ്, ഈ വാക്യം നമ്മുടെ എല്ലാ ശ്രദ്ധ, എൻ്റെയൊക്കെ ശ്രദ്ധ റോമാലേഖനത്തിലേക്ക് എത്തിച്ചത് ഈ വാക്യമാണ്. ദൈവശക്തി, ഡുനാമിസ്, ഡൈനാമിറ്റ്, പവർ, ഡുനാമിസ്. ആ വാക്കാണ് അപ്പോസ്തലൻ ഉപയോഗിക്കുന്നത്, ഡുനാമിസ്. ആ വാക്കിൽ നിന്നാണ് ഡൈനാമിറ്റ് ഉണ്ടായത്, ഡൈനാമിറ്റ്, പവർ. സുവിശേഷത്തെ പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല എന്തെന്നാൽ, എന്താണ് ലജ്ജിക്കാത്തത്? എന്താണ് ലജ്ജിക്കാത്തത്? വിശ്വസിക്കുന്ന. അപ്പോ അതായത് ശ്രദ്ധിക്കുക, സുവിശേഷത്തെ പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല. കാരണം അപ്പോസ്തലൻ പറയുകയാണ്, ബിക്കോസ് ഗോസ്പൽ ഈസ് പവർ. ഗോസ്പൽ ഈസ് പവർ. ഐ ആം നോട്ട് അഷെയിംഡ് ഓഫ് ദ ഗോസ്പൽ. വൈ? ബിക്കോസ് ഗോസ്പൽ ഈസ് പവർ. അതുകൊണ്ടാണ് ഞാൻ ലജ്ജിക്കാത്തത്. വൈ ആം ഐ നോട്ട് അഷെയിംഡ് ഓഫ് ദ ഗോസ്പൽ? ബിക്കോസ് ഇറ്റ് ഈസ് the power, the power. It is a dynamite, it is a dunamis, it is the power that is going to turn the world upside down. ലോകത്തെ
കീഴ്മേൽ മറിക്കാൻ പോകുന്ന, മേൽ കീഴ് മറിക്കാൻ പോകുന്ന പവർ ആണ് ഗോസ്പൽ. ഇറ്റ് ഈസ് ദ പവർ ദാറ്റ് ഈസ് ഗോയിങ് ടു ടേൺ ദ വേൾഡ് അപ്സൈഡ് ഡൗൺ. പവർ 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 പറഞ്ഞേ ഹല്ലേലൂയ. ശ്രദ്ധിക്കണം. അപ്പോസ്തലൻ പറയണം, ഐ എം നോട്ട് അഷെയ്ഡ്. തെരുവിൽ, സ്ട്രീറ്റിൽ, ജയിലിൽ, പാടവരമ്പുകളിൽ, ഇടവഴികളിൽ, പാതയോരങ്ങളിൽ, തിരക്കേറിയ തെരുവീഥികളിൽ, വീടുകളിൽ, സെനഗോഗുകളിൽ, പള്ളികളിൽ സുവിശേഷം പറയാൻ ഞാൻ ലജ്ജിക്കുന്നില്ല. ബിക്കോസ് ഇറ്റ് ഈസ് ദ പവർ ഓഫ് ഗോഡ് ഇൻ ആക്ഷൻ. പവർ പറഞ്ഞു ഹല്ലേലൂയ. അതിനകത്ത് പവറാണ്, പറയുമ്പോ തന്നെ പവറാണ്. എന്താണ് അതിനകത്ത് പവറാണത്? പവർ, പവർ ഓഫ് ഗോഡ് ഇൻ ആക്ഷൻ പവറാണ്. സുവിശേഷത്തെ പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല. ഒരു കാര്യം പറയട്ടെ, വിശ്വാസികളുടെ ഇടയിൽ ആരെങ്കിലും സുവിശേഷത്തെ കുറിച്ച് ലജ്ജിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തി നിർഭാഗ്യമെന്ന് പറയട്ടെ, ഈ പവർ അനുഭവിച്ചിട്ടില്ലാത്തത് കൊണ്ടാണ്. നിർഭാഗ്യമെന്ന് പറയട്ടെ, ദ മോസ്റ്റ് അൺലക്കി ബിലീവർ ഹി ഈസ് ദ മോസ്റ്റ് അൺലക്കി നിർഭാഗ്യവാൻ. വൈ നിർഭാഗ്യവാനാണ്? ബിക്കോസ് ഈ പവർ, ഈ ഡൈനാമിറ്റ്, ഈ ബോംബ്, ഈ ഡൈനാമിക്സ്, ഈ പവർ ഇങ്ങനെ ഇങ്ങനെ കയ്യിലിരുന്നിട്ട് അയാൾ ഈ ശക്തി അനുഭവിച്ചിട്ടില്ല. സോ ഹി ഈസ് അഷെയ്ംഡ്. പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് സുവിശേഷത്തെ പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല. ചോദിക്കുകയാണ് പോൾ, സെയിന്റ് പോൾ, പൗലോസെ, എന്താ കാര്യം ലജ്ജിക്കാത്തത്? അപ്പോസ്തലൻ പറയും, എനിക്കറിയാം അതിനകത്ത് പവറുണ്ട്. പവർ അതിനകത്തുനിന്ന് പവർ റിലീസ് ചെയ്യപ്പെടും, അതിനകത്തുനിന്ന് ശക്തി ഒഴുകി വരും, അതിനകത്തുനിന്ന് ശക്തി പുറപ്പെടും. അതുകൊണ്ടാണ് സുവിശേഷത്തെ പറ്റി ഞാൻ ലജ്ജിക്കാത്തത്. പറഞ്ഞേ ഹല്ലേലൂയ. ഇന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇങ്ങനെ പറയാൻ അപ്പോസ്തലൻ പറയുകയാണ് ഞാൻ ലജ്ജിക്കുന്നില്ല. എന്താ കാര്യം എന്നറിയാമോ? ഈ റോമാക്കാര് ആരാധിച്ചിരുന്നത് പവറിനെയാണ്. റോമാക്കാർ ആരാധിച്ചിരുന്നത് പവറിനെയാണ്. റോമൻസ് വർഷിപ്ഡ് പവർ, പവറിനെ, ശക്തിയെ ആരാധിച്ചിരുന്ന റോമാക്കാരുടെ ഇടയിൽ ജീവിക്കുന്ന ഒരു സഭയോട് അപ്പസ്തോലനായ പൗലോസ് പറയുകയാണ്, സുവിശേഷത്തിനകത്ത് പവറുണ്ട്, നിങ്ങളുടെ ദൈവത്തിന് ഉണ്ട് എന്ന്. അല്ലെങ്കിൽ നിങ്ങൾ ദൈവമാണെന്ന് വിചാരിക്കുന്ന ഈ ശക്തി, ഈ ശക്തി, നിങ്ങൾ ദൈവമാണെന്ന് വിചാരിക്കുന്ന ആ ശക്തി, പവർ, ഡൈനാമിക്സ്, അത് ഞങ്ങളുടെ ഈ പുസ്തകത്തിനകത്തുണ്ട്. അപ്പോസ്തലൻ പറയുകയാണ്, മനസ്സിലാവുന്നുണ്ട്? അതായത് പറയുകയാണ്, ഞങ്ങൾ പറയുന്ന ഈ സുവിശേഷത്തിനകത്ത്, ഞങ്ങളുടെ ബലഹീനമായ അധരങ്ങളിലൂടെ പുറത്തു വരുന്ന ഈ വാക്കുകൾക്കകത്ത് നിങ്ങൾ ദൈവമെന്ന് കരുതുന്ന ആ ശക്തിയുണ്ട്, പവർ. ഒരു കാര്യം നിങ്ങൾക്കറിയാമോ, ഇത് ഈ വാക്കുച്ചരിക്കപ്പെട്ട് 300 കൊല്ലം കഴിയുന്നതിന് മുമ്പ് ആ സാമ്രാജ്യത്തിന്റെ കൊട്ടാരത്തിനകത്തെ ചക്രവർത്തി യേശുക്രിസ്തുവിനെ ദൈവമായി ഏറ്റുപറഞ്ഞു. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഈ പവർ മനസ്സിലായി, ഇത് പവറാണെന്ന് അപ്പസ്തോലൻ, പവറാണ്, ഇത് പവറാണെന്ന്, ഇത് കീഴ്മേൽ മറിക്കുന്ന പവറാണെന്ന് പ്രസംഗിച്ച് 300 കൊല്ലം തികയുന്നതിന് മുമ്പ് ആ സാമ്രാജ്യം ഭരിച്ചിരുന്ന ചക്രവർത്തി യേശുക്രിസ്തു മാത്രമാണ് ദൈവമെന്ന് ഏറ്റുപറയുകയും റോമൻ സാമ്രാജ്യം യേശുക്രിസ്തുവിന്റേതായി മാറുകയും ചെയ്തു. പറഞ്ഞേ ഹല്ലേലൂയ. പവർ കണ്ടോ, പവർ, ഇറ്റ് ഈസ് ദ പവർ ഓഫ് ഗോഡ് ഇൻ ആക്ഷൻ, ഡൈനാമിക്സ്. നിങ്ങൾ മനസ്സിലാക്കി, ഒരടിമ, ഒരടിമ കെട്ടപ്പെട്ടവനായി, ഒരടിമ കെട്ടപ്പെട്ടവനായി ആ സാമ്രാജ്യത്തിൽ ചെന്ന് കാലുകുത്തി 300 കൊല്ലം കഴിയും മുമ്പ് അവിടുത്തെ രാജാവ് യേശുക്രിസ്തുവിനെ ദൈവമായിട്ട് ഏറ്റുപറഞ്ഞു. പറഞ്ഞു ഹല്ലേലൂയ. നിങ്ങൾ മനസ്സിലായിരിക്കണം, സുവിശേഷത്തിന്റെ പവർ നിസാരമല്ല. ഇറ്റ്സ് എ പവർ ഓഫ് ഗോഡ് ഇൻ ആക്ഷൻ, പവർ. അതുകൊണ്ട് എനിക്ക് നാണക്കേടില്ലെന്ന്, അതുകൊണ്ട് ആര് കളിയാക്കിയാലും ഞാൻ ലജ്ജിക്കുന്നില്ലെന്ന്, എനിക്കതിനകത്ത് അപമാനം ഇല്ലെന്ന്, എനിക്കതിനകത്ത് നാണക്കേടില്ലെന്ന്. കാരണം എന്താണ്? വായിച്ചേ, സുവിശേഷത്തെ പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല. കാരണം വിശ്വസിക്കുന്ന ഏവർക്കും, ആദ്യ യഹൂദനും പിന്നീട് ഗ്രീക്കുകാരനും, അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്, ദൈവശക്തിയാണ് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തി. ആദ്യ യഹൂദനും പിന്നീട് ഗ്രീക്കുകാരനും. ഞാൻ ഈ ലേഖനം എഴുതപ്പെട്ടതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, യഹൂദനും ഗ്രീക്കുകാരും തമ്മിലുള്ള ഒരു തർക്കത്തിന്റെ പശ്ചാത്തലത്തിനാണ് ഇത് എഴുതപ്പെടുന്നത്. അപ്പൊ പറയുകയാണ്, യഹൂദന് പ്രാധാന്യമുണ്ട്. ആദ്യം യഹൂദൻ, ആദ്യം യഹൂദൻ, സുവിശേഷം ആദ്യം പരമേൽപ്പിക്കപ്പെട്ടത് ആർക്കാണ്? യഹൂദർക്കാണ്. യേശുക്രിസ്തു വന്നത് എവിടെ നിന്നാണ്? യഹൂദരിൽ നിന്നാണ്. അതുകൊണ്ട് അവർക്ക് ഒരു പ്രൈമസി ഉണ്ട് ഈ വിഷയത്തിൽ. പറയുകയാണ്, ആദ്യം യഹൂദനും പിന്നീട് ഗ്രീക്കുകാരൻ സുവിശേഷത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ആദ്യം യഹൂദനും പിന്നീട് ഗ്രീക്കുകാരനും പറഞ്ഞു ഹല്ലേലൂയാ ഹല്ലേലൂയാ. ഇനി പറയുകയാണ്, ഇത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്. ഇനി ഈ രക്ഷയിലേക്ക് നയിക്കുന്ന ഈ ദൈവശക്തിയെ കുറിച്ച് അദ്ദേഹം പറയുകയാണ്, അതിൽ എന്ത് ചെയ്യുന്നു, വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് നയിക്കുന്ന ദൈവത്തിന്റെ നീതി വെളിപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന്റെ നീതി വെളിപ്പെട്ടിരിക്കുന്നു, നീതിമാൻ വിശ്വാസം വഴി ജീവിക്കുമെന്ന്. അപ്പോ രണ്ടു മൂന്ന് വാക്കുകൾ ശ്രദ്ധിക്കണം. ഇനി ഈ ലേഖനത്തിൽ പറയാൻ പോകുന്ന മുഴുവൻ കണ്ടന്റും ഈ മൂന്ന് വാക്കുകളിൽ സംഗ്രഹിക്കുകയാണ് അപ്പസ്തോലൻ. ഇത് തീം സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് വിവരിക്ക് ഇനി പറയാൻ പോകുന്ന വിഷയം എന്താണെന്നുള്ള കണ്ടന്റ് സമ്മറി സ്റ്റേറ്റ്മെന്റ് ആണ് ഈ പറയുന്ന സെന്റൻസ്. എന്താണ്? വിശ്വാസത്തിൽ നിന്ന്, അല്ല, സുവിശേഷത്തെ പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല. എന്തെന്നാൽ ഇത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്. വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് നയിക്കുന്ന ദൈവനീതി അതിൽ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. നീതിമാൻ വിശ്വാസം വഴി ജീവിക്കും. നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചിരുന്നേ. നമ്മൾ ശ്രദ്ധിക്കേണ്ട, മനസ്സിലാക്കേണ്ട വാക്കുകൾ: ഒന്ന് സുവിശേഷം, രണ്ട് വിശ്വാസം, മൂന്ന് രക്ഷ, നാല് ദൈവനീതി. സുവിശേഷത്തെ പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല. എന്തെന്നാൽ അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്. അതിൽ വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് നയിക്കുന്ന ദൈവത്തിന്റെ നീതി വെളിപ്പെട്ടിരിക്കുന്നു. അപ്പോ സുവിശേഷം, രക്ഷ, വിശ്വാസം, ദൈവനീതി. വിശദമായിട്ട് ദൈവം അനുവദിച്ചാൽ ഞാൻ അടുത്ത മാസം പറയാം. ദൈവനീതി നല്ല ലോങ്, നന്നായിട്ട് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. അത് മനസ്സിലാക്കിയാലേ മുന്നോട്ട് പോകാൻ പറ്റൂ. എന്താണ് ദൈവനീതി? അപ്പൊ ദൈവനീതി മനസ്സിലാക്കാൻ നമ്മൾ രണ്ട് കാര്യങ്ങൾ, ഒന്ന് ഇങ്ങോട്ട് നോക്കി, എന്നെ നന്നായിട്ട് ശ്രദ്ധിച്ചിരുന്നു, വേറെ എങ്ങോട്ട് നോക്കരുത്. ദൈവത്തിന്റെ നീതി, ദൈവത്തിൽ നിന്നുള്ള നീതി എന്ന് പറഞ്ഞേ, അത് രണ്ടും പറഞ്ഞേ. ദൈവത്തിന്റെ നീതി, നീതി ഇംഗ്ലീഷിൽ പറഞ്ഞാൽ റൈച്ചിയസ്നെസ് ഓഫ് ഗോഡ്, റൈച്ചിയസ്നെസ് ഫ്രം ഗോഡ്. ദൈവത്തിന്റെ നീതി, ദൈവത്തിൽ നിന്നുള്ള നീതി. ഒന്നുകൂടെ പറഞ്ഞ വാക്ക്, ദൈവത്തിന്റെ നീതി, ദൈവത്തിൽ നിന്നുള്ള നീതി. Righteousness of God, righteousness from God. ദൈവത്തിന്റെ നീതിയെ നമ്മൾ ഭയപ്പെടണം. ദൈവത്തിന്റെ നീതി ഒരു ബാഡ് ന്യൂസ് ആണ്. ദൈവത്തിന്റെ നീതി ഭയപ്പെടേണ്ട വിഷയമാണ്. അപ്പൊ അതിനകത്ത് എന്താ വരുന്നത്? ദൈവം നീതിമാനാണ്. ഒരു നാല് കാര്യങ്ങൾ ദൈവനീതിയെ സംബന്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അത് മനസ്സിലാക്കാൻ അതിലേക്ക് കയറുന്നതിന് മുമ്പ് ദൈവത്തിന്റെ നീതിയെ ഭയപ്പെടണം. എന്നാൽ ദൈവത്തിൽ നിന്നുള്ള നീതിയാണ് സുവിശേഷം. അപ്പൊ ഒന്നും മനസ്സിലായിട്ടില്ലെന്ന് എനിക്കറിയാം. ഇതാണ് റോമാലേഖനത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ദൈവത്തിന്റെ നീതി, ദൈവത്തിൽ നിന്നുള്ള നീതി. ഇത് മനസ്സിൽ വെച്ചിരിക്കുക, 16 അധ്യായം കഴിയുമ്പോൾ മനസ്സിലാവും. ഇനി അടുത്തൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ദൈവനീതി എന്ന് പറയുമ്പോൾ 1, 2, 3, 4 നാല് കാര്യങ്ങൾ അതിൽ മനസ്സിലാക്കാനുണ്ട്. ഒന്നാമത്തെ കാര്യം, ദൈവം നീതിമാനാണ്, പരിശുദ്ധനാണ്. ദൈവനീതി പഠിക്കുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നാല് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ദൈവം നീതിമാനാണ്, പരിശുദ്ധ. ഇത് പഠിച്ചാലേ പറ്റൂ. മനസ്സിലായല്ലോ. ഈ ടെസ്റ്റ് പേപ്പറിന് ആരും തോക്കാൻ പറ്റില്ല. ഇത് പഠിച്ചാലേ പറ്റൂ. ഇനി മുന്നോട്ട് പോകണമെങ്കിൽ ഇത് പഠിച്ചാലേ പറ്റൂ. ദൈവനീതി എന്ന് പറഞ്ഞാൽ നാല് കാര്യങ്ങളുണ്ട്, എല്ലാവരും പഠിച്ചാൽ പറ്റും. ഓക്കെ, ഒന്നാമത്തെ കാര്യം ഇതാണ്. ദൈവനീതിയുടെ ഒന്നാമത്തെ കാര്യം, ദൈവം നീതിമാനാണ് അഥവാ പരിശുദ്ധനാണ്. എല്ലാവരും ഒന്നുറക്കെ പറഞ്ഞേ, ദൈവം നീതിമാനാണ് അഥവാ പരിശുദ്ധനാണ്. രണ്ടാമത്തേത്, ദൈവനീതിയുടെ നിലവാരം. രണ്ടാമത്തേത് സ്റ്റാൻഡേർഡ് ഓഫ് റൈച്ചസ്നെസ്, ദൈവനീതിയുടെ നിലവാരം എന്ന് പറഞ്ഞേ. രണ്ടാമത്തേത് ദൈവനീതിയുടെ നിലവാരം. മൂന്നാമത്തേത് ആ നീതിയുടെ നിലവാരത്തിൽ എത്താനുള്ള നമ്മുടെ എക്സിസ്റ്റൻഷ്യൽ ഇൻകപ്പാസിറ്റി, അസ്തിത്വപരമായ അപര്യാപ്ത, ആ ദൈവനീതിയിൽ എത്താനുള്ള നമ്മുടെ കഴിവില്ലായ്മ, ആ ദൈവനീതി പ്രാപിക്കാനുള്ള എന്റെ കഴിവില്ലായ്മ. പറഞ്ഞേ, ആ ദൈവനീതി പ്രാപിക്കാനുള്ള. നാലാമത്തേത് ദൈവത്തിൽ നിന്നുള്ള നീതി, റൈച്ചസ്നെസ് ഫ്രം ഗോഡ്, നീതീകരിക്കുന്ന ദൈവം. അതാണ് നാലാമത്തേത്. ഓക്കെ, ഈ നാല് കാര്യങ്ങൾ, നാല് പോയിന്റാണ് ദൈവനീതിയെ കുറിച്ച് പഠിക്കാനുള്ളത്. അടുത്ത മാസം ഞാൻ വിശദമായിട്ട് പറയാം. ദൈവനീതി ഒരു സസ്പെൻസ് ഇട്ടിരിക്കട്ടെ. അതായത് നാല് കാര്യങ്ങൾ. ഒന്നാമത്തേത് എന്താണ്? നീതിമാനും പരിശുദ്ധനുമായ ദൈവം. രണ്ടാമത്തേത് നീതിയുടെ നിലവാരം. മൂന്നാമത്തേത് ആ ദൈവനീതി പ്രാപിക്കാനുള്ള നമ്മുടെ അസ്തിത്വപരമായ കഴിവില്ലായ്മ. നാലാമത്തേത് ദൈവത്തിൽ നിന്നുള്ള നീതി, അല്ലെങ്കിൽ നീതീകരിക്കുന്ന ദൈവം. ഇംഗ്ലീഷിൽ പറഞ്ഞാല് എ റൈച്ചസ് ഗോഡ്. രണ്ടാമത്തേത് സ്റ്റാൻഡേർഡ് ഓഫ് റൈച്ചസ്നെസ്. മൂന്നാമത്തേത് അവർ ഇൻ എക്സിസ്റ്റൻഷ്യൽ ഇൻകപ്പാസിറ്റി ടു അച്ചീവ് ദിസ് റൈച്ചസ്നെസ്. നാലാമത്തേത് എ ഗോഡ് ഹു ജസ്റ്റിഫൈസ് എ റൈച്ചസ്നെസ് ഫ്രം ഗോഡ്. ഈ നാല് കാര്യങ്ങൾ മനസ്സിലാക്കിയാല് ദൈവനീതി മനസ്സിലാക്കാൻ പറ്റും. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ, സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഇനി എന്നെ ശ്രദ്ധിച്ച്, കഴിഞ്ഞു, അത് കഴിഞ്ഞു, ഇത്രയും കഴിഞ്ഞു. അപ്പൊ റോമർ 1:16-17 പറഞ്ഞു. ഇനി എന്താ പറയാനുള്ളത്? 18 മുതലാണ്. അപ്പൊ അത് ഈ ദൈവനീതി ഞാൻ വിശദീകരിച്ചിട്ട് 18 മുതൽ മുന്നോട്ട് പോകും. അപ്പൊ ഇന്ന് പഠിച്ചത് റോമർ 1:2-18, 2-17. അപ്പൊ അതെന്ത് ചെയ്യണം? വീട്ടിൽ പോയിട്ട് പലയാവർത്തി വായിക്കണം. വായി, ഞാൻ ഇതിനെല്ലാം വെട്ടിമുറിച്ച് കഷണങ്ങളാക്കി പറഞ്ഞിട്ടുണ്ട്. പൗലോസിന്റെ സ്വയം പരിചയപ്പെടുത്തൽ, അതുപോലെ തന്നെ എന്താണ് സുവിശേഷം, എന്താണ് ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞത്, പിന്നെ അതുപോലെ തന്നെ അത് എന്താണ് ജനത്തെക്കുറിച്ച് പറഞ്ഞത്, പിന്നീട് അദ്ദേഹം നാല് കാര്യങ്ങൾ, ഞാൻ നിങ്ങളെ ഓർക്കുന്നു, ഞാൻ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു, ഞാൻ നിങ്ങളോട് കടപ്പെട്ടവനാണ്, പിന്നെ ഞാൻ ലജ്ജിക്കുന്നില്ല, ഇങ്ങനെ ഇതെല്ലാം. അപ്പൊ അങ്ങനെ ഞാൻ വെട്ടിമുറിച്ച് അതിനെ പല കഷണമാക്കി തന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണം? വീട്ടിൽ പോയിട്ട് വായിച്ച് ഓരോ വാക്കും മനസ്സിലാക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. ഇങ്ങനെ നമ്മള് നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ ഇത് നിങ്ങൾ വായിക്കുക, പഠിക്കുക. റോമാലേഖനം ഇനി അടുത്ത മാസം നിങ്ങൾ വരുന്നതിന് മുമ്പ് ഹോംവർക്ക് ഇതാണ്, 3-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം വരെ വായിച്ചിട്ടേ വരാവും. 3-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യം വരെ തലങ്ങും വലങ്ങും വായിച്ചോണം. ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചാൽ നിങ്ങൾ അടുത്ത പ്രാവശ്യം വരുമ്പോഴേക്കും കാണാതെ പറയാൻ പറ്റുന്ന പരുവത്തിലാവും. അപ്പൊ പിന്നെ എനിക്ക് എളുപ്പമുണ്ട് ഇത് പറയാം. 3-ാമത്തെ റോമാലേഖനത്തിലെ ഏറ്റവും പ്രയാസമേറിയ ഭാഗങ്ങളിൽ ഒന്നാണ് ഇത്. പക്ഷെ വളരെ എളുപ്പമാണ്, പരിശുദ്ധാത്മ എല്ലാം തല്ലി പൊട്ടിച്ച് മനസ്സിലാക്കി തരും. ആ ഷെല്ല് പൊട്ടിച്ച് തരും. മനസ്സിലാക്കി കഴിയുമ്പോൾ ഭയങ്കര സന്തോഷമാവും. അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് വായിച്ചിട്ട് വരിക. ഞാനൊരു കാര്യം പറയാനുള്ളൂ,